കർത്താവിൽ പ്രിയ സഹോദരി സോന്മാരെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സന്ധ്യാവന്ദനം നേരുന്നു.
ഐ മേക്ക് നോൺ മൈ ഈവനിംഗ് ഗ്രീറ്റിംഗ്സ് ടു ഓൾ ഓഫ് യു ബിലവഡ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ്.
ഇന്നലെ രാത്രിയിൽ ദൈവജനത്തിലെ മനുഷ്യശാസ്ത്രം, മനുഷ്യനെ ദൈവം എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്നുള്ള കാര്യം നാം ചിന്തിക്കുകയുണ്ടായി.
Yesterday night we happened to meditate regarding the anthropology of man. Why, for what reason did God create man?
ലോകത്തിലെ മനുഷ്യശാസ്ത്രം മനുഷ്യൻ എന്താണെന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിലെ മനുഷ്യശാസ്ത്രം മനുഷ്യൻ എന്തിനാണ് എന്ന് പറയുക.
While the secular anthropology teaches what is man, the biblical scriptural anthropology teaches what is man for.
മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പിൻപിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശങ്ങളിൽ മൂന്നെണ്ണമാണ് ഇന്നലെ നാം ചിന്തിച്ചത്.
And yesterday we meditated upon the three purposes, the reasons for which man, God created man.
ദൈവം നിലത്തെ മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി.
We know that God made man out of the formed man out of the dust of the ground.
Made. അവന്റെ മൂക്കിൽ ജീവശ്വാസം, ആത്മാവിനെയും പ്രാണനെയും അയച്ച് അതിനുശേഷം മനുഷ്യനെ ദൈവം നിർമ്മിച്ചു.
And he blew into the nostrils of man and thereby giving him spirit and soul, and thus he formed man.
അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായിത്തീർന്നു.
And thus a man became a living being.
അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് യെശയ്യാവ് 43 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ നിന്ന് നാം കാണുകയുണ്ടായി.
And through Isaiah 43 verse 7 we saw that in so creating man it was his intention that man should glorify God.
രണ്ടാമത്, മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും വഹിക്കുന്നവനാണ്.
And secondly we saw that man bears the image and likeness of God.
ആ സ്വരൂപം മനുഷ്യന്റെ ആന്തരികമായ ഗുണവിശേഷങ്ങൾ, ദൈവത്തിൽ നിന്ന് മനുഷ്യന് ലഭിച്ചതായ കുറെ ഗുണവിശേഷങ്ങൾ, സ്വഭാവങ്ങൾ.
When you look at the likeness, it is image. When you look at the image, it is the certain attributes that man has received from God.
എന്നാൽ ദൈവത്തിന്റെ സാദൃശ്യം എന്നുള്ളത് ദൈവത്തെ പോലെ, ദൈവം ത്രിയേകനായതുപോലെ ഈ ഒരു മനുഷ്യനിൽ മൂന്ന് വ്യത്യസ്തങ്ങളായ ഘടകങ്ങൾ.
But when we refer to the likeness of God that is in man, it refers to the same trinity that exists in God. There is also a threefold part in man.
ഇതിലൂടെയെല്ലാം നാം ദൈവത്തെ വെളിപ്പെടുത്തി ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
And through all these different parts of man, God decides that we should reveal God.
മൂന്നാമത്തെ കാര്യം നാം ഓർത്തത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആകാശത്തിലെ പറവജാതികളുടെ മേലും ജലജന്തുക്കളുടെ മേലും സകല ഭൂചര ജന്തുക്കളുടെ പേര് വാഴുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭരണം അല്ലെങ്കിൽ വാഴ്ച അതിനുള്ള അധികാരം നൽകിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്.
Thirdly we saw that when God created man, he gave him a dominion over all the beasts of the field, birds of the air and everything that creeps on the earth, and thereby giving him an authority to rule.
ഇനി നാലാമത്തെ കാര്യം.
And today we are going to see the fourth lesson.
നാം ഇന്നലെ വായിച്ച ഒന്നാം അധ്യായത്തിന്റെ 27 വാക്യത്തിലേക്ക് തന്നെ വീണ്ടും ഒന്നുകൂടെ വരാം.
Let us come back to verse 27 of chapter 1 which we read yesterday.
27 വാക്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. 28 വാക്യം, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയണം.
Verse 28, and God blessed them and God said to them, be fruitful and multiply, fill the earth.
മനുഷ്യൻ വർദ്ധിച്ചു പെരുകണം.
God's desire is that man should be fruitful and multiply.
അതിനുവേണ്ടി ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു.
And for that God blessed man.
നാം അറിയുന്നത് പോലെ മനുഷ്യ ജീവിതത്തിലേക്ക് പാപം പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ഈ അനുഗ്രഹം നൽകിയതാണ്.
We saw that even before sin crept into a man, God had given him this blessing.
ദൈവം ഒരാളെയാണ് ഉണ്ടാക്കിയത്.
Is it that God created one person?
ഒരാളെ സൃഷ്ടിച്ചുള്ളൂ.
God created only one person.
ഒരുവനിൽ നിന്ന് ഭൂമിയിലെല്ലാം നിറഞ്ഞു വാഴുവാനായിട്ട് ദൈവം മനുഷ്യരെ വർദ്ധിപ്പിച്ച് പെരുക്കി.
And from one man God created mankind, thereby increasing and multiplying man.
ആ ഒരു മനുഷ്യനിൽ നിന്ന് ഒരു സ്ത്രീയെ ഉണ്ടാക്കി.
And from that one man he created a woman.
ദൈവത്തിന് വേണമെങ്കിൽ ഒരു കോടി മനുഷ്യൻ സൃഷ്ടിക്കാൻ മേലായിരുന്നു.
Perhaps God could have created 1 crore people at that time.
അത്ര സ്ത്രീകളെ ഉണ്ടാക്കാൻ മേലായിരുന്നു.
And he could have made an equal number of women also for them.
ദൈവം സർവശക്തനായതുകൊണ്ട് സാധിക്കാമായിരുന്നു.
Because God is almighty, it was surely possible for him.
എന്നാൽ ദൈവത്തിന്റെ കാര്യപരിപാടി, ഒരു മനുഷ്യൻ, അവനിൽ നിന്ന് ഒരു സ്ത്രീ, അവരിൽ നിന്ന് മക്കൾ.
ബട്ട് ഗോഡ്സ് പ്ലാൻ ഇസ് ദാറ്റ് ഫ്രം വൺ മാൻ എ വുമൺ ആൻഡ് ഫ്രം ദാറ്റ് കപ്പിൾ ദാറ്റ് ഫാമിലി ചിൽഡ്രൻ.
അപ്പോൾ എങ്ങനെയെങ്കിലും വംശവർദ്ധന ഉണ്ടായാൽ പോരാ എന്ന് ദൈവം തീരുമാനിച്ചായിരുന്നു.
സോ ഗോഡ് ഹാസ് ഏർലി ഡിസൈഡഡ് ദാറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മാൻകൈൻഡ് ഷുഡ് നോട്ട് ഹാപ്പൻ ഇൻ വാട്ട്സ് എവർ മാൻ.
വംശവർദ്ധന കുടുംബത്തിലായിരിക്കണം.
ദി ഇൻക്രീസ് ഇൻ ദ ജീനിയോളജി ഷുഡ് ബി ത്രൂ എ ഫാമിലി.
ഒരു കുടുംബത്തിന്റെ പരിധിക്കുള്ളിലായിരിക്കണം മക്കൾ ജനിക്കേണ്ടത്.
ദ ചിൽഡ്രൻ ഷുഡ് ബി ബോൺ വിദിൻ ദ ബൗണ്ടറീസ് ഓഫ് എ ഫാമിലി.
അങ്ങനെ ജനിക്കുന്ന മക്കളെ ഭക്തിയുള്ള മക്കളാക്കി വളർത്തിക്കൊണ്ടുവരണം. ഇതെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശങ്ങളാണ്.
And children who are born within that boundaries, they ought to be brought up in the fear of the Lord. That is God's will.
അപ്പോൾ കുടുംബത്തിന് ദൈവം നൽകിയിരിക്കുന്ന വലിയ പ്രാധാന്യം നാം ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്.
So we have to be reminded of the great importance that God ascribes to family.
അപ്പോൾ ഒരുവൻ അവനിൽ നിന്ന് ഒരു സ്ത്രീ ഒരു ഏകത്വം ആ ഏകത്വത്തിൽ നിന്ന് പിന്നെ ഒരു വലിയ വംശവർദ്ധന.
We see one man and from that one man a woman and between them we see a unity and through that unity we see a multiplication of mankind.
ഒരുവന് പല ഭാര്യമാരിലൂടെ മക്കൾ ജനിക്കാൻ വ്യവസ്ഥയില്ല.
And there is no principle here for one man to beget children through many wives.
പല സ്ത്രീകൾക്ക് ഒരു പുരുഷനിലൂടെ മക്കളുണ്ടാകാനും അനുവാദമില്ല.
And also it's not allowed for several women through one man to have children.
ഇനി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കാനുള്ള അനുവാദം 1 കൊരിന്ത്യർ 7 നൽകുന്നുണ്ട്.
In 1 Corinthians chapter 7 it is allowed that after the death of the spouse they can marry again.
ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഭർതൃപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി തിരിച്ചു അങ്ങനെയാണ് വീണ്ടും വിവാഹം കഴിക്കാം. ക്രിസ്തുവിലെ ആളുമായിട്ട് മാത്രമേ പാടുള്ളൂ എന്ന് വ്യവസ്ഥയുണ്ട്.
It is mentioned there that when the husband dies the wife is released from the obligation of marriage and it is true otherwise also.
ഇത് ഉൽപ്പത്തിയിലെ മാത്രമുള്ള ദൈവത്തിന്റെ കാര്യപരിപാടിയല്ല.
It is not God's plan only in the Genesis.
1 കൊരിന്ത്യർ 7 ഈ വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമുള്ള ആധികാരികമായ ഉപദേശം നമ്മൾ കാണുന്നത്.
It is in 1 Corinthians chapter 7 we see the authoritative doctrine given regarding marriage and marriage life.
അവിടെ പൗലോസ് പറയുന്നത് ഓരോരുത്തർ സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടാകും.
There Paul clearly says that each one should have their own husband and each husband should have his own wife.
അപ്പോൾ സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവും മാത്രമേ ഉള്ളൂ, വേറെ ഭാര്യയും ഭർത്താവും ഉണ്ടോ?
So there is only own husband and own wife. Are there anybody else?
ലോകത്തിന്റെ സംസ്കാരം അങ്ങനെയുള്ളതാ.
ദി പ്രിൻസിപ്പിൾ ഓഫ് ദ വേൾഡ് ദെയർ കൾച്ചർ ഇസ് ലൈക് ദാറ്റ്.
എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണം എത്രയോ വ്യക്തമാണ്. ഒരു കാരണവശാലും സംസ്കാരം കൊണ്ടോ രാജ്യങ്ങൾ കൊണ്ടോ വ്യത്യാസം വരുത്താൻ പാടില്ലാത്ത നിലയിൽ ഖണ്ഡിതമായ വ്യവസ്ഥയോടുകൂടിയാണ് ദൈവം ഈ വംശവർദ്ധനവിനെ കുറിച്ച് കൽപ്പിച്ചിട്ടുള്ളത്.
ബട്ട് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്ക്രിപ്റ്റേഴ്സ് ആർ സോ വെരി ക്ലിയർ ആൻഡ് സോ വെരി അതോറിറ്റേറ്റീവ് എംഫറ്റിക്കലി ഇറ്റ് ഹസ് ബീൻ മെയ്ഡ് ക്ലിയർ ദാറ്റ് ഫോർ വൺ ഹസ്ബൻഡ് വൺ വൈഫ് ഇറ്റ്സ് നോട്ട് അക്കോർഡിംഗ് ടു കൾച്ചർ ഓർ അക്കോർഡിംഗ് ടു ദി നേഷൻസ്.
ഇവിടെ ഈ കുടുംബത്തെക്കുറിച്ച് ഞാൻ 5 വർഷം മുമ്പ് ഇവിടെ വളരെ വിശദമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ട് ആ വഴിക്ക് തിരിയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും വീണ്ടും ഒന്ന് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്.
ബിക്കോസ് ഐ ഹാവ് ടേക്കൺ വെരി ഇലാബറേറ്റ് ക്ലാസസ് 5 years ബാക്ക് റിഗാർഡിംഗ് ഫാമിലി ലൈഫ്, ഐ വുഡ് നോട്ട് ലൈക്ക് ടു ട്രെഡ് ദ പാത്ത് അഗൈൻ, ബട്ട് ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ സർട്ടൻ പോയിന്റ്.
ഒരു ചെറിയ ചോദ്യത്തോടുകൂടി അത് തുടങ്ങട്ടെ.
ലെറ്റ് മീ ബിഗിൻ വിത്ത് ജസ്റ്റ് എ സ്മോൾ ക്വസ്റ്റ്യൻ.
ഒരാൾക്ക് ഒരു ഭാര്യയുണ്ട്.
Let's say that one person has his wife.
ആ ഭാര്യ ഉപേക്ഷിച്ചെന്ന് വിചാരിക്കുക.
And let's assume that he divorced his
wife. തിരിച്ചു ആയിക്കോട്ടെ.
And let the other also be true, the wife happened to divorce.
അങ്ങനെ രണ്ടാമത് ഒരു ഭാര്യ സ്വീകരിച്ചാൽ.
And then if the man he receives a second wife into his life.
ഇതെന്താ ഭാര്യ ആരാ?
So who is truly his wife?
ഉപേക്ഷിക്കാനും പിന്നെ എടുക്കാനും അനുവാദം ഇല്ല. ചോദിക്കുകയാണ്.
There is no allowance given in the scriptures to divorce, but just for the sake of an argument I'm asking you.
രണ്ട് ഭാര്യമാരുണ്ട്.
Now in fact he has 2 wives.
അതാരാ ശരിക്കും ഭാര്യ?
So who is his true wife?
ഇതൊക്കെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്.
I'm asking this question because these are all problems we are confronting.
ഏതാണ് ഭാര്യ?
So who is his proper wife?
ഏത് ഭാര്യ നമുക്ക് സഭയെ സ്വീകരിക്കാം?
Which wife can be accepted into the assembly?
ആ ചോദ്യം തന്നെ വരുന്നില്ല.
That question does not arise.
ഇവിടെ ചില പഴുതുകൾ ആളുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കാര്യം ചിന്തിച്ചതാണ്.
We already looked at it. People are always looking for excuses, loopholes.
അത് വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കുന്ന നല്ലതായിരിക്കും ഞാൻ വിചാരിക്കണം.
I think it's good that I remind you of this yet again.
മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണല്ലോ. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ.
Matthew chapter 19 verses 7-9. Yeah, they are very familiar portions.
ഇവിടെ വളരെ വ്യക്തമായ ഖണ്ഡിതമായ പ്രമാണം നമ്മൾ വായിക്കുന്നുണ്ട്.
Here we see a very emphatic principles being spoken by the Lord himself.
ഇവിടെ ആളുകൾ കർത്താവിന്റെ അടുക്കൽ വന്നൊരു ചോദ്യം ചോദിക്കുകയാണ്.
Here the people came to the Lord and they put forward a question to him.
നമുക്കറിയാം ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കാമോ?
They were asking, can we put away a wife for any reason?
അപ്പോൾ കർത്താവ് പറയാണ് പാടില്ല.
And the Lord says, no, it's not allowed.
അപ്പൊ അവര് പറഞ്ഞു, മോശ അതിന് അനുവാദം നൽകിയല്ലോ.
And they continued, hadn't Moses given us the permission to do so?
അപ്പൊ കർത്താവ് പറയാണ്, അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം അത്രേ അങ്ങനെ മോശ അനുവദിച്ചത്.
Then the Lord says, it is because of the hardness of heart that Moses did permit.
എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്,
and yet, but I say unto you,
സൃഷ്ടിയുടെ ആരംഭത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു.
It was not like that from the beginning of creation.
സൃഷ്ടിയുടെ ആരംഭത്തിൽ എങ്ങനെയായിരുന്നു?
How was it in the beginning of creation?
ഒരു മനുഷ്യൻ,
one man,
അവനിൽ നിന്ന് ഒരു കാരണവശാലും പിരിയാൻ പാടില്ലാത്ത നിലയിൽ അവന്റെ വാരിയല്ലികളിൽ ഒന്നെടുത്ത് ഒരു സ്ത്രീയാക്കി ആ ഏകത്വത്തിലെ ബഹുത്വം, ആ ബഹുത്വം പിന്നെ ഏകത്വത്തിലേക്ക് മടങ്ങി വരിക.
And from his own ribs was taken the woman, and in a manner in which they can never separate, they were made into one unity, and from that unity multiplication we can see.
അവിടെ വളരെ തെളിവായിട്ട് പറയുന്നത്, ഒരു കാരണവശാലും പിരിയാൻ പാടില്ല.
And there very clearly it said, for no reason can they separate.
കർത്താവ് പറഞ്ഞു, ആദ്യം അങ്ങനെയായിരുന്നു.
It was like that in the beginning, the Lord said.
മോശ ഇടയ്ക്ക് ഒരു ചെറിയ വിട്ടുവീഴ്ച, ഒരു ചെറിയ കൺസെഷൻ കൊടുത്തു.
Moses gave a concession in between, a small concession.
ആ അനുവാദം കൊടുത്തത് വിവാഹമോചനത്തിനുള്ള ഒരു അനുവാദമായിട്ടല്ല.
But that was not given as an allowance for divorce.
അവിടെ അന്നത്തെ കാലത്ത്, മോശയുടെ കാലത്ത് ഒരു വിവാഹമോചനം നടക്കണമെങ്കിൽ അതിന് ശാസ്ത്രീയമായിട്ട് അടുക്കൽ ചെല്ലണം, നിയമപരമായ ഒരുപാട് ബാധ്യതകളുണ്ട്. ഏതാണ്ട് സിവിൽ കേസ് പോലെ ഈ കേസൊക്കെ നീണ്ടു നീണ്ടു പോകും, അതിനിടയ്ക്ക് ഒരു രമ്യതയ്ക്കുള്ള മാർഗമുണ്ടാകും, മടങ്ങി വരും. ആ ധാരണയോടുകൂടിയാണ് മോശ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തത്.
ഇൻ ദോസ് ഡേയ്സ് ഒബ്ടെയ്നിംഗ് എ ഡൈവോഴ്സ് വാസ് നോട്ട് ഈസി. ദേർ വർ സോ മെനി ലീഗൽ ഒബ്ലിഗേഷൻസ്. ഇറ്റ് വാസ് സിമിലർ ടു എ സിവിൽ കേസ്. ദ കേസ് വുഡ് ഗോൺ ഫോർ എ ലോങ് ടൈം, ആൻഡ് ഇൻ ബിറ്റ്വീൻ ദേർ വാസ് എ പോസിബിലിറ്റി ഫോർ ദം ടു എംപതൈസ് ആൻഡ് ടു റിക്കൺസൈൽ.
വീണ്ടും കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുകയാണ്,
ബട്ട് ദ ലോർഡ് അഗൈൻ സേസ്, ഐ സേ അൺടു യു,
മരണ നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു.
ദാറ്റ് എനിവൺ ഹു ഡൈവോഴ്സസ് ഹിസ് വൈഫ് എക്സെപ്റ്റ് ഫോർ മാരിറ്റൽ ഇംപ്യൂരിറ്റി, ഹി മേക്സ് ഇറ്റ് കമ്മിറ്റ് അഡൾട്ടറി.
മാരിറ്റൽ ഇംപ്യൂരിറ്റി എന്നാണോ? ഫോണിക്കേഷൻ. രണ്ടും കണ്ട
ഫോണിക്കേഷൻ.
യുവ കാര്യത്തിൽ നിലപെടാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ പറയാറ്. പരസംഗ നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കാൻ പാടില്ല.
എക്സെപ്റ്റ് ഫോർ ഫോണിക്കേഷൻ, എ മാൻ ഇസ് നോട്ട് അലൌഡ് ടു ഡൈവോഴ്സ് ഹിസ് വൈഫ്.
അപ്പൊ ഈ ഒരു പഴുതു വെച്ചുകൊണ്ട് ഭാര്യയിൽ അവിശ്വസ്തത കണ്ടാൽ, അല്ലെങ്കിൽ ഭർത്താവിൽ അവിശ്വസ്തത കണ്ടാൽ വിവാഹമോചനമാകാമല്ലോ എന്ന് പഠിപ്പിക്കാൻ പോലും ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്.
And then people are willing to even teach that using this excuse for the, because of the reason of fornication, a husband can divorce a wife and a wife can also leave her husband.
ഇവിടെ കർത്താവ് പറയുന്നത് പരസംഗം, ഫോണിക്കേഷൻ എന്നാണ്, അഡൾട്ടറി വ്യഭിചാരം എന്നല്ല.
Here the Lord uses the word fornication, it is not adultery.
ഇത് രണ്ടും വളരെ വ്യത്യാസമുള്ള കാര്യമാണ്, നിങ്ങൾക്കറിയാം.
You know that both these words are very different.
വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടി ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്.
Let me once again emphasize like this.
പരസംഗം എന്ന് പറയുന്നത് വിവാഹത്തിന്റെ മുമ്പ്, ഒരു പക്ഷെങ്കിൽ വിവാഹത്തിന്റെ നിശ്ചയം കഴിഞ്ഞുള്ളതായ ഇടവേളയിൽ, ഏകദേശം ഒരു വർഷമെങ്കിലും ആ ഇടവേള വരും. ആ സമയത്ത് വിവാഹം നിശ്ചയിക്കപ്പെട്ടതായ പെൺകുട്ടിയിൽ അവിശ്വസ്തത കണ്ടാൽ അവളെ വേണമെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കാം, അഥവാ വിവാഹമോചനം ഉണ്ടാകാം.
That fornication, the meaning of that word is that when a woman is betrothed in marriage to a husband, and before the marriage takes place they have a period of almost 1 year, and during that time if she is found to be unfaithful, then there is an excuse for the man to not marry that wife, and that is fornication.
നമുക്ക് അതിനെ തെളിവുകൾ വേണ്ടുകൊണ്ടാണ് മത്തായി സുവിശേഷം 1-ാം അധ്യായം ധാരാളം മതിയാവും.
And Matthew chapter 1 itself has so many proofs to state that meaning.
അവിടെ യോസേഫിന്റെയും മറിയയുടെയും ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്.
We read the history of Joseph and Mary in Matthew chapter 1.
അവിടെ യോസേഫ് തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മറിയ എന്ന ഭാര്യയോടുകൂടെ സെൻസസ് എടുക്കാൻ വേണ്ടി പോകുന്നു.
And we see Joseph goes along with Mary who was betrothed to him in marriage to take the census.
വിവാഹം നടന്നിട്ടില്ല.
The marriage has not occurred.
വിവാഹ നിശ്ചയമേ നടന്നിട്ടുള്ളൂ.
Only the betrothal has taken place.
അപ്പോൾ ആ വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ മറിയയുടെ സ്ഥാനപ്പേര് ഭാര്യ എന്നാണ്.
And even when the betrothal took place, Mary is promoted to the status as a wife.
കാരണം അവരുടെ രീതി അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ആ വിവാഹം മാറിപ്പോവുക, വിവാഹം നടക്കുക തന്നെ.
Because according to the practice prevalent at that time, when a woman is betrothed, that will not go away, they will end up in marriage.
Angane ulla aa samayathe Joseph Maria garbhini aayathaayittu kandu.
And during that time Joseph saw that Mary was with child.
Appol Joseph avale goodamayi upekshikkan vicharichu.
And Joseph wanted to secretly put her away.
Naan vaikkunna Joseph neethimanaayirunnu.
We read that Joseph was a righteous man.
ലോകത്തിന്റെ നീതി പ്രകാരം യോസഫ് നീതിമാനല്ല.
And but in accordance with the righteousness of the world he was not righteous.
യഹൂദ മതത്തിന്റെ നീതി അനുസരിച്ച് യോസഫിന് മറിയെ കല്ലെറിഞ്ഞുവല്ല.
And according to the Jewish righteous justice he can stone Mary to death.
എന്നാൽ അവൻ ദൈവമാർഗ നീതിമാനായിരുന്നു.
But he was righteous in the sight of God.
അതുകൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ വിചാരിച്ചു.
And that is why he considered to secretly send her away.
അതിനുള്ള സാധ്യതയുണ്ട്.
And there is a possibility for
that. അതിനുള്ള അനുവാദമുണ്ട്.
And he has the allowance for that.
എന്തുകൊണ്ട്?
Why is that?
വിവാഹം കഴിഞ്ഞിട്ടില്ല.
Because the marriage is not taken.
അപ്പോൾ വിവാഹത്തിന് മുമ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് വന്നാൽ തന്നെ, ഒരു അനുവാദമായിട്ട് ഞാൻ പറയുന്നില്ല, യഹൂദന്റെ പശ്ചാത്തലം അനുസരിച്ച് അവിശ്വസ്തത ഒരാളിൽ കണ്ടാൽ വേണമെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കാം.
We see, I'm not giving it as an excuse, but as per the culture of the Jew, if unfaithfulness is found before the marriage, then they can disallow the marriage.
എന്നാൽ വ്യഭിചാരം എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അവിശ്വസ്തതയാണ്.
But adultery, it means the unfaithfulness that occurs after the marriage has taken place.
അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല.
Surely it should not happen in our life.
ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് വിവാഹ മോചനത്തിനുള്ള ഒരു ന്യായമല്ല, കാരണമല്ല.
But even if that does happen, that's never a justification for divorce.
അതുകൊണ്ട് യാതൊരു കാരണവശാലും വിവാഹ മോചനം പാടില്ല എന്ന് ദൈവത്തിന്റെ വചനം വളരെ ഖണ്ഡിതമായിട്ട് പറയുന്നു.
So very emphatically the word of God emphasizes that for no reason is divorce allowed.
ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇനി വെളിച്ചത്തിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരിക.
In the light of the deliberation that I have given, now let me come to my first question.
ഒരാൾ വിവാഹം കഴിച്ചു.
One man he has already married.
ഭാര്യയെ ഉപേക്ഷിച്ചു.
And he puts away his wife.
രണ്ടാമത് ആളെ കല്യാണം കഴിച്ചു.
And he marries yet again another wife.
അപ്പോൾ ശരിയായ ഭാര്യ ആരാണ്?
So who is the rightful wife?
രണ്ടാമത്തെ ആളാ കൂടെ ഉള്ളത്.
The second woman is with him right now.
ഇല്ലെങ്കിൽ ഭർത്താവ് ആരുമായി രണ്ടു ഇരുവരുമാകാം.
You can think it the other way, the other spouse also, whichever.
ഒന്നാമത്തെ ആളാണോ രണ്ടാമത്തെ ആളാണോ ശരിയായിട്ടുള്ളത്?
Is it the first spouse or the second spouse who is rightfully the wife or the husband?
ആദ്യത്തെ അല്ല. നീ ഇങ്ങോട്ടും തിരിയട. ഒന്നോ രണ്ടോ? ഫസ്റ്റ് പക്ക. ഞാനൊരു തെളിവ് കൂടെ ചൂണ്ടിക്കാണിക്കാം വചനത്തിൽ നിന്ന്. നമ്മളെന്തെങ്കിലും പറഞ്ഞ വചനത്തിൽ തെളിവ് വേണമല്ലോ.
I'll point out a proof from the scripture for, to answer that.
മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം.
Matthew chapter 14.
1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ.
Let's read from verses 1 to 3.
ഇവിടെ ഈ കാര്യം പറഞ്ഞതിനവർക്കാണ് യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടിയത്.
At the time Herod the tetrarch heard the report about Jesus and said to his servants, "This is John the Baptist, he is risen from the dead and therefore these powers are at work in, with him." For Herod had laid hold of John and bound him and put him in prison for the sake of Herodias, his brother Philip's wife.
ഇവിടെ ഹെരോദാവ് എന്ന് പറയുന്ന ഒരു ഇടപ്രഭുവാണ്. ഇസ്രായേൽ ദേശം ഉൾപ്പെടെയുള്ള സ്ഥലത്തിന്റെ ഒരു ഇടപ്രഭു, ടെട്രാക്കാണ്.
We see Herod, he was the tetrarch of the Jewish province.
അദ്ദേഹം ഭരണപരമായ ആവശ്യത്തിനുവേണ്ടി റോമിലേക്ക് പോയി.
And for the sake of political purposes, he is going to Rome.
അങ്ങനെ റോമിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ ഫിലിപ്പോസ് ആണ് അവിടുത്തെ ഭരണാധികാരി.
And when he went to Rome, his brother Philip was the governor at that time.
അപ്പോൾ ഫിലിപ്പിന്റെ ഭാര്യയുടെ പേരാണ് ഹെരോദ്യ.
And the wife of Philip's name was Herodia.
ഹെരോദാവ് അദ്ദേഹത്തിന്റെ സഹോദരൻ ഫിലിപ്പ്, ഫിലിപ്പിന്റെ ഭാര്യ ഹെരോദ്യ.
ഹെരോദ് ഹിസ് ബ്രദർ ഫിലിപ്പ് ആൻഡ് ഫിലിപ്സ് വൈഫ് ഹെരോദ്യ.
അപ്പോ ഈ ഹെരോദാവിന് ഫിലിപ്പിന്റെ ഭാര്യ ഹെരോദ്യ താല്പര്യമായിട്ട് തോന്നി.
ആൻഡ് വെൻ അറ്റ് ദ ടൈം ഹി ഫെൽറ്റ് ആൻ അട്രാക്ഷൻ ടുവേർഡ്സ് ഹെരോദ്യ ദ വൈഫ് ഓഫ് ഫിലിപ്പ്.
അദ്ദേഹം ഹെരോദ്യയും കൂടി ഇങ്ങ് പോകുന്നു.
ആൻഡ് ഹി ടുക്ക് ഹർ വിത്ത് ഹിം ആൻഡ് റിട്ടേൺ ബാക്ക് ടു ജെറുസലേം.
ഇപ്പോ അവന്റെ ഭാര്യ.
സോ നൗ ഷി ഹാസ് ബിക്കം ഹിസ് വൈഫ്.
പക്ഷേ യോഹന്നാൻ സ്നാപകൻ എന്ത് പറഞ്ഞു?
സോ വാട്ട് ഡിഡ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ടെൽ ഹിം?
നിന്റെ കൂടെയുള്ള ഹെരോദ്യ നിന്റെ ഭാര്യയല്ല.
ഹി ടോൾഡ് ഹിം ദ വൈഫ് ഹു ഈസ് വിത്ത് യു ഈസ് നോട്ട് യുവർ വൈഫ്.
അത് ഫിലിപ്പോസിന്റെ ഭാര്യ.
ദാറ്റ് ഈസ് ഇൻ ഫാക്ട് ദ വൈഫ് ഓഫ് ഫിലിപ്പ്.
അവള് ഫിലിപ്പോസിനെ ഉപേക്ഷിച്ച് നിന്റെ കൂടെ വന്നാലും,
ഈവൻ ഇഫ് ഷി ഹാഡ് ഡിവോഴ്സ്ഡ് ഫിലിപ്പ് ആൻഡ് കം വിത്ത് യു,
അവൾ ഇപ്പോഴും ഫിലിപ്പോസിന്റെ ഭാര്യ.
ഈവൻ നൗ ഷി ഈസ് റൈറ്റ്ഫുള്ളി ഫിലിപ്സ് വൈഫ്.
നോക്കണം എന്ത് 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 ഖണ്ഡിതമായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ വളരെ തന്റേടമായിട്ട് എന്തും വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഇടപ്രഭുവിനെ കുറിച്ച്, ഒരു ഭരണാധികാരിയെ കുറിച്ച് ധൈര്യമായിട്ട് ഈ കാര്യം പറയുന്നു.
സീ ഹൗ എംഫറ്റിക്കലി, ഹൗ ബോൾഡ്ലി തിങ്കിംഗ്, ലെറ്റ് കം വാട്ട് എവർ മേ ബി ഹി പ്രൊക്ലെയിംസ് ദിസ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ ടെട്രാക്ക് ഹിയർ.
ഒരുപക്ഷെ ഇത് പറയുന്നത് മുഖാന്തരം അവന്റെ ജീവൻ തന്നെ അപകടത്തിൽ അയക്കാമെന്ന് യോഹന വിചാരിച്ചു കാണും.
പെർഹാപ്സ് ഇൻ സോ സേയിങ് ഹിസ് ലൈഫ് ഇറ്റ്സെൽഫ് വുഡ് ഹാവ് ബീൻ അറ്റ് സ്റ്റേക്ക്. ജോൺ വുഡ് ഹാവ് തോട്ട് ലൈക് ദിസ്.
ഈ ഒറ്റ കാരണത്തിന് വേണ്ടി സത്യം പറഞ്ഞതിന് വേണ്ടി യോഹന്നാൻ സ്നാപകൻ അനുഭവിച്ചതായ പീഡനം ഇത് മാത്രമാണ്.
ആൻഡ് ഫോർ ദ സേക്ക് ഓഫ് പ്രൊക്ലെയിമിംഗ് ദിസ് വൺ ട്രൂത്ത്, ലുക്ക് അറ്റ് ദ പെർസിക്യൂഷൻ ദാറ്റ് ഹി ഹാഡ് ടു ഗോ ത്രൂ ഇൻ ഹിസ് ലൈഫ്.
യോഹന്നാനെ തടവിലാക്കി നമ്മൾ വായിക്കുന്നുണ്ട്.
വി നോ ദാറ്റ് ഹി വാസ് ഇംപ്രിസൺഡ്.
ഇന്നത്തെ കാലത്ത് തടവിലാകാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ തടവിലാകാണ് പരമസുഖം.
ബട്ട് ടുഡേ അറ്റ് ദീസ് ടൈംസ് ഇഫ് യു ആർ ഇംപ്രിസൺഡ് ഇൻ ഇന്ത്യ, ഇറ്റ് ഇസ് ഗുഡ് ടൈം.
ചിലർക്ക് ഡീലക്സ് പരിഗണനയായി കിട്ടുന്നത്, അതുകൊണ്ടാൽ എസി റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്.
സം പീപ്പിൾ ആർ ഗെറ്റിംഗ് ഡീലക്സ് ട്രീറ്റ്മെന്റ് വിത്ത് എസി റൂംസ് ആൻഡ് ഓൾ ദീസ്.
എന്നാൽ യോഹന്നാൻ സ്നാപകൻ കിടന്ന ആ തടവറയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പട്ടണത്തിലെ സകല അഴുക്കുകളും കൊണ്ട് നിക്ഷേപിക്കുന്ന വലിയ കുഴിയാണ്.
ആസ് ഫാർ ആസ് ദി പ്രിസൺ വെയർ ജോൺ വാസ് കെപ്റ്റ്, ഐ വാസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് ലൈക്ക് എ ഡഞ്ചൻ വെയർ ഓൾ ദി റെഫ്യൂസ് ഓഫ് ദി സിറ്റി ഈസ് ബ്രോട്ട് ആൻഡ് ഡംപ്.
അവിടുത്തെ ചത്ത മൃഗങ്ങൾ കാണും, ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ കാണും, ഇതെല്ലാം കൂടെ നിക്ഷേപിക്കുന്ന വളരെ ആഴമുള്ള കുഴിയാണ്.
ദി റിമൈൻസ് ഓഫ് ഫുഡ് dead animals were all thrown into a very deep pit.
അവിടെ ഇഴജാതികളെ കണ്ടേക്കാം.
There might be creeping animals there.
അവിടെ ഇൻസെക്ട്സുകളെ കണ്ടേക്കാം.
There might be insects.
അവിടെ കഴിക്കാൻ ആഹാരം ഇല്ല.
There is no food to eat there.
കുടിക്കാൻ വെള്ളമില്ല.
No water to drink.
ഇനി എന്തെങ്കിലും ആഹാരം എന്ന് പറഞ്ഞാൽ ആഹാരങ്ങളുടെ അവശിഷ്ടങ്ങൾ വല്ലവരും കളയുന്നതാ കുഴിയിൽ കിടന്നാൽ അത് കഴിക്കാൻ നിർവാഹമുള്ളൂ.
And whatever food can be consumed is the remains of food that are thrown there by the people.
ഇതെല്ലാം ഒരുപക്ഷേ യോഹന്നാ മുമ്പിൽ കണ്ടതാണ്.
Perhaps John would have visualized all these things before.
എന്നാലും ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഈ കുഴിയിൽ കിടക്കേണ്ടി വന്നാലും ജീവൻ കളയേണ്ടി വന്നാലും ഹെരോദാവേ നിന്റെ കൂടെ ഉള്ളത് നിന്റെ ഭാര്യയല്ല, അത് ഫിലിപ്പോസിന്റെ ഭാര്യയാണെന്ന് പറയും.
But John decided one thing, that even if he had to spend his time in the pit, even if he had to give his life, he would tell this truth to Herod that this woman is not rightfully your wife.
കാരണം ഇതാണ് സത്യം.
Because this is the truth.
ഈ സത്യം സത്യമായിരിക്കെ,
while this truth remains the truth,
നമ്മളൊക്കെ എത്രയോ തെറ്റിപ്പോകുന്നു.
How much do we go astray?
ഏതാണ്ട് ഇതേ ആശയം വരുന്ന ഒരു ചോദ്യം പരീശന്മാര് ഹെരോദ്യരും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ,
when there was a confrontation between the Pharisees and Herod regarding a similar topic,
Herodians,
yeah.
അവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളും ദൈവശക്തിയും അറിയായികൊണ്ട് വളരെ തെറ്റിപ്പോകുന്ന,
ബിക്കോസ് യു ഡിഡ് നോട്ട് നോ ദി വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദ പവർ ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ് ദാറ്റ് യു ഗോ astray.
അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി,
therefore the power of the word of God,
ദൈവികമായ ശക്തി,
God's power,
ഈ രണ്ട് കാര്യം ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ,
when these two matters are enjoined,
വിവാഹമോചനം എന്നൊരു ചിന്തയോ പുനർവിവാഹം എന്നൊരു ആലോചനയോ പോലും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല.
There should never be a thought in the minds of man regarding divorce or remarriage.
തിരുവെഴുത്ത് അറിയണം.
You have to know the scripture.
വിട്ടുവീഴ്ചയും ക്ഷമയും ചെയ്യുവാനുള്ളതായ ദൈവശക്തി അറിയണം.
You should also know God's power to forgive and to have empathy.
ഇത് രണ്ടുമാണ് കുടുംബജീവിതത്തിന്റെ ഐക്യതയ്ക്കും കെട്ടുറപ്പിനും അടിസ്ഥാനമായിട്ടുള്ളത്.
These two are the foundational requirements for the unity and the binding together of a family life.
ഒന്ന്, ഈ കാര്യത്തിലുള്ള വചനം അറിയണം.
One is that we should know the scripture regarding that.
രണ്ട്, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ ശക്തി മനസ്സിലാക്കണം.
Secondly, we should understand the power of God that is at work in our life.
നമുക്കറിയാം, നമ്മൾ ആരും കുടുംബജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രശ്നം വഴക്കം ഉണ്ടാക്കാത്തവരല്ല.
We know that none of us are people who have not made a problem in our family lives.
പ്രോബ്ലം ഇല്ലെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും.
Even though it might not be a problem, at least we have differences of opinion.
അങ്ങനെ ഉള്ള ഒരാൾ പോലും ഇവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കല്യാണം കഴിച്ചവരല്ല, അതൊരു ഭാവനാലോപതി പറഞ്ഞിരിക്കും.
At least if you are married, you might not be able to claim like that, but if you are bachelors, then it's okay.
എങ്ങനെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്?
So how do we continue this family life?
ഇത് മുന്നോട്ട് പോകുകയെന്ന് തോന്നിയ പല സമയങ്ങൾ ഉണ്ടായിരിക്കാം.
Truly there are times when we have thought that we cannot go forward.
ഇത് ഈ ജീവിതം ശരിയായ ഒരു ജീവിതമല്ല, തീരുമാനം തെറ്റിപ്പോയെന്ന് ചിന്തിച്ച അവസരങ്ങൾ ഉണ്ടായേക്കാം.
Truly there are times when we have thought that this is a wrong decision that we have made, we cannot go ahead.
പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മെ നിർബന്ധിക്കും. ഒന്ന്, തിരുവെഴുത്ത് വചനമെന്ന് പറയുന്നു, ദൈവം എനിക്ക് തന്ന ജീവിത പങ്കാളിയാണ്, സംതൃപ്തമായി ജീവിക്കണം.
But even in the face of such problems, the word of God does compel us that this is the companion that God has given to me in the light of the scripture.
രണ്ട് വ്യക്തികളെ ഒരുമിപ്പിക്കുന്ന ദൈവശക്തിയാണ്.
And we know that these two people are joined together by the power of God.
ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒരുമിച്ച് ജീവിക്കാൻ ഇടയായി തീരും. അവിടെയാണ് ദൈവത്തിന്റെ സ്വരൂപം, ക്ഷമ, വിട്ടുവീഴ്ച, ദീനാനുകമ്പ, പരോപകാരം, വിശ്വസ്തത, ഇതെല്ലാം ഒരാളുടെ ജീവിതത്തിലേക്ക് ദൈവശക്തിയായി വന്നു കഴിയുമ്പോൾ എങ്ങനെ അകന്നിരിക്കാൻ കഴിയും?
We see it is the Holy Spirit that is at work in the family lives, keeping them together, and when the likeness of God through the Holy Spirit is imparted into us, we are able to show love, compassion, forgiveness and long suffering.
അപ്പൊ ദൈവത്തിന്റെ മനുഷ്യ സൃഷ്ടിയുടെ പിൻപിലുള്ള നാലാമത്തെ ഉദ്ദേശം, മനുഷ്യൻ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയണം.
So the purpose of God behind creating man, the fourth purpose is that he should be fruitful and he should multiply on the face of the earth.
അപ്പോൾ വംശവർദ്ധനയ്ക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാപനമാണ് കുടുംബം.
We see that for the sake of increase in mankind, the institution that God made is family.
ഇനി രണ്ടാമത്തെ ഭാഗം,
and when we look at the second portion,
വംശവർദ്ധന ഉണ്ടായാൽ മാത്രം പോരാ,
it is not enough if mankind multiply.
അവരെ ദൈവഭക്തി ഉള്ള തലമുറയായിട്ട് വരണം.
But there should be a generation that feareth God.
ഇത് സാധിക്കാതെ വന്നതുകൊണ്ടാണ് നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടാകാനിടയായത്.
Because it was not made possible during the time of Noah that the flood came and destroyed the people.
മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് യഹോവ അനുതപിക്കാനിടയായത് ഈ കാരണം കൊണ്ടാണ്.
It was God relented that he had made man because of this very reason.
അതുകൊണ്ട് ദൈവജനത്തിന്റെ ആഗ്രഹവും പ്രാർത്ഥനയും സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ആകണം.
Therefore the desire and prayer of the children of God should be in accordance with the words of the psalmist.
144-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യത്തിൽ മനോഹരമായ ഒരു വാചകമുണ്ടല്ലോ, ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെ ഇരിക്കട്ടെ.
There is a wonderful verse in Psalm chapter 144 verse 12 that reads like this, there are sons may be as plants grown up in the youth, there are daughters may be as pillars sculptured in the palace style.
ഈ തഴച്ചു വളരുന്ന തൈകളുടെ പ്രത്യേകത എന്താണ്?
വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ അപ്പ് വിഗറസ്ലി?
തൈകളെ കാണുകയും ചെടികൾ വളർത്തുകയും മരങ്ങൾ ഒക്കെ ഉള്ള ആൾക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാം.
പീപ്പിൾ ഹു ആർ ഇൻ ടു അഗ്രികൾച്ചർ ഗ്രോയിങ് പ്ലാന്റ്സ് ദേ നോ ദി വാട്ട് ഐ മീൻ.
ഈ ചെടികൾ ചെറുപ്പത്തിലെ തഴച്ചു വളരാൻ ഇടയാകുന്നില്ലെങ്കിൽ പിന്നെ മുരടിച്ചു പോകും.
ഇഫ് ഇൻ ദേർ സ്മോൾ ഐ മീൻ ഫ്രം ദ സീഡ്ലിംഗ് ഇഫ് ഇറ്റ് കനോട്ട് ഗ്രോ വിഗറസ്ലി ആൻഡ് സ്ട്രോങ്ലി ദെൻ ഇറ്റ് കനോട്ട് ബിക്കം എ സ്ട്രോങ് പ്ലാന്റ്.
ശരിയായ ശക്തിയും തണ്ടടവും ഇല്ലാതെ വന്നാൽ ചെയ്യാൻ കഴിഞ്ഞ ഒരേ ഒരു മാർഗ്ഗം ആ തൈ പറിച്ചു കളഞ്ഞിട്ട് വേറെ തൈ വയ്ക്കുക എന്നുള്ളതാണ്.
If it does not appear to be strong and vigorous, then the only thing that we can do is to remove it and put another seedling in its place.
അപ്പോൾ നമ്മുടെ പുത്രന്മാർ എങ്ങനെ വളരണം?
So our sons, how they ought to grow?
എങ്ങനെയെങ്കിലും തൈകളായി വളർന്നാ പോരാ?
They should not grow just as they like.
തഴച്ചു വളരണം.
They should grow up vigorously.
ഒരു തൈ തഴച്ചു വളരണമെങ്കിൽ,
and if a seedling has to grow very strongly,
അതിന് കുറഞ്ഞപക്ഷം മൂന്ന് ഘടകങ്ങൾ ആവശ്യമാണ്.
At least three factors are needed for that.
ഒന്ന്,
one,
അതിന് ആവശ്യമായ വളവും വെള്ളവും എല്ലാം കൊടുത്തിരിക്കണം.
It should have the needed manure and water.
രണ്ട്, അതിന് വളരാൻ ഇടയാകുന്ന സാഹചര്യം സൂര്യപ്രകാശവും മറ്റും കൊടുത്തിരിക്കണം.
And it should also have the circumstances for growth, especially the sunlight.
മൂന്ന്, നേരെ വളരാനുള്ളതായിരിക്കുന്ന താങ്ങ് കൊടുത്തിരിക്കണം.
And it should also have a support that it might grow vertically straight up.
ഈ മൂന്ന് ഘടകങ്ങൾ ഓരോ തൈക്കും ആവശ്യമാണ്.
Each and every seedling, a sapling, should have these three support.
അപ്പോൾ ദൈവം നമുക്ക് തരുന്ന പുത്രന്മാര് തഴച്ചു വളരണമെങ്കിൽ അവരുടെ ചെറുപ്രായം മുതൽ ആദ്യകാലം മുതലേ നമുക്ക് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമുള്ള ആഹാരം ദൈവവചനമാണ്.
That is, if the sons that whom God has given us, if they have to grow strongly in the sight of the Lord, the first thing that we can do for them is to give them the food from the word of God.
നമുക്കറിയാം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട് ഇതൊരു വലിയ മത്സരയുഗമാണ്.
We know that it is a very competitive age as far as the education of children are concerned.
കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിട്ട് പരിഗണിക്കപ്പെടേണ്ടതാണ്.
And today it's considered as the greatest obligation, responsibility of the parents, the education of children.
എന്നാൽ അതിനിടയിൽ ഈ ബാല്യത്തിൽ തഴച്ചു വളരാൻ അവർക്ക് ആവശ്യമുള്ള ആഹാരം, വചനമാകുന്ന ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ നമുക്കൊക്കെ എത്ര ഉത്സാഹമുണ്ട്, എത്ര പുരോഗമിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്.
ബട്ട് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദീസ് കോമ്പറ്റീറ്റീവ്നെസ്, ഇൻ ഓർഡർ ടു അലൗ അവർ സൺസ് ടു ഗ്രോ അപ്പ് വിഗറസ്ലി ഫോർ ദ ലോർഡ്, ഹൗ മച്ച് എഫേർട്ട്, ഹൗ മച്ച് സ്ട്രെങ്ത് ആർ വി ഏബിൾ ടു സ്പെൻഡ്, വി ഓർഡർ തിങ്ക് അബൌട്ട്
ഇറ്റ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി നാം എത്ര പണം ചെലവഴിക്കുന്നു, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങളുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി എത്ര പണം ചെലവഴിക്കാനുണ്ട്?
ഹൗ മച്ച് മണി ഡു വി സ്പെൻഡ് ഫോർ എഡ്യൂക്കേഷൻ, ബട്ട് ഫോർ ദി സ്പിരിച്വൽ എഡ്യൂക്കേഷൻ വെൽബീങ്, ഹൗ മച്ച് മണി ഡു വി സ്പെൻഡ്?
അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്രയോ മണിക്കൂറുകൾ ഒരു ദിവസം, അവരുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി എത്ര മിനിറ്റ് ഒരു ദിവസം?
ഹൗ മെനി അവേഴ്സ് ആർ സ്പെൻഡ് ഫോർ ദ സെക്യുലർ എഡ്യൂക്കേഷൻ, ബട്ട് ഫോർ ദ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഹൗ മച്ച് മിനിറ്റ്സ് ആർ ബീങ് സ്പെൻഡ്?
മാതാപിതാക്കന്മാർക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയ കാര്യം പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്നത് കാണാനിടയാണ്.
ദ ഗ്രേറ്റസ്റ്റ് തിങ് ദാറ്റ് പേരന്റ്സ് കൻ ഡു ഫോർ ദ സൺസ് ഈസ് ടു വിറ്റ്നസ് ദ വിഗറസ് ഗ്രോത്ത് ഇൻ ദ ലോർഡ് ഓഫ് ദേർ സൺസ്.
അങ്ങനെ തഴച്ചു വളർന്നാൽ അവരെ ലോകത്തിന്റെ ഏത് സ്ഥലത്ത് ചെന്നാലും വൈദ്യുതി പോകാൻ ഇടയാവുകയില്ല, കാരണം നല്ല അടിത്തറ ഇട്ട് കഴിഞ്ഞിരിക്കും.
ഇഫ് ദേ ആർ ഏബിൾ ടു ഗ്രോ ഇൻ സച്ച് എ ഹെൽത്തി മാനർ, നോ മാറ്റർ വാട്ട് കോർണർ ഓഫ് ദ വേൾഡ് ദേ ഗോ ടു, ദേ വിൽ ബി ഏബിൾ ടു ഗ്രോ ബിക്കോസ് ദേ ഹാവ് എ സോളിഡ് ഫൗണ്ടേഷൻ.
രണ്ട്, പുത്രന്മാർക്ക്, ചെടികളായ പുത്രന്മാർക്ക് ശരിയായി വളരണമെങ്കിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടായി കൊടുക്കണം.
സെക്കൻഡ്ലി, വി സോ ദാറ്റ് ദി സാപ്ലിംഗ്സ് വിച്ച് ആർ ദ സൺസ്, ഇഫ് ദേ ഹാവ് ടു ഗ്രോ പ്രോപ്പർലി, ദേ ഷുഡ് ഹാവ് ദ റൈറ്റ് സർക്കംസ്.
അതിന് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയ കാര്യം പുത്രന്മാരുടെ മുമ്പാകെ നല്ല മാതൃകാ പുരുഷന്മാരായി, നല്ല റോൾ മോഡലുകളായി അപ്പന്മാർ ജീവിക്കുക എന്നുള്ളതാണ്.
ദ ബെസ്റ്റ് തിങ് ദാറ്റ് ദ ഫാദേഴ്സ് ക്യാൻ ഡു ഫോർ ദിസ് സേക്ക് ഈസ് ദാറ്റ് ദേ ബി ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദ റോൾ മോഡൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ സൺ.
ആത്മീയ ദർശനമില്ലാത്ത ഒരു അപ്പന് അങ്ങനെയുള്ള മക്കളെ ഉണ്ടാവുകയുള്ളൂ.
ഫാദർ ഹു ഡസ് നോട്ട് ഹാവ് പ്രോപ്പർ സ്പിരിച്വൽ വിഷൻ, ഹി വിൽ നോട്ട് ഹാവ് സച്ച് ഹെൽത്തി ചിൽഡ്രൻ.
ആത്മീയമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ മകൻ അതേ നിലയിൽ തന്നെ വളരാൻ ഇടയാവും.
ഫാദർ ഹു ഈസ് ഡിസൈറസ് ഓഫ് സ്പീക്കിംഗ് സ്പിരിച്വൽ മാറ്റേഴ്സ്, ദ സൺ വിൽ ഓൾസോ ഗ്രോ ഇൻ ദ സെയിം ആറ്റിറ്റ്യൂഡ്.
സഭയിലെ വിശ്വാസികളെ കുറിച്ചും സുവിശേഷകരെ കുറിച്ചും മൂപ്പന്മാരെ കുറിച്ചൊക്കെ വളരെയേറെ വിമർശനം നടത്തുന്ന ചുരുക്കം ചില സഹോദരന്മാരുണ്ട്. ഒരു കാര്യം ഓർക്കണം, മക്കളും ആ വഴി തന്നെ പിന്തുടരും.
ഫാദേഴ്സ് ഹു ടോക്ക് ഇൽ അബൌട്ട് ദി എൽഡേഴ്സ്, ദി ഇവാഞ്ചലിസ്റ്റ് ആൻഡ് ദ ബ്രദറിൻ, ദ ചിൽഡ്രൻ വിൽ ഓൾസോ ഫോളോ ഇൻ ദ സെയിം ഫുട്സ്റ്റെപ്സ്.
സഹോദരന്മാരും സഭാപ്രവർത്തകരും ആരും പൂർണ്ണരല്ല.
വി സീ ദാറ്റ് ദി ഫെലോ ബ്രദറിൻ, ദി മിനിസ്റ്റേഴ്സ്, ദേ ആർ ഓൾ നോട്ട് പെർഫെക്റ്റ്.
ഈ പറയുന്ന ആളും പൂർണ്ണനല്ല.
ഈവൻ ദ പേഴ്സൺ ഹു ഈസ് സെയിംഗ് ഹിംസെൽഫ് ഈസ് നോട്ട് പെർഫെക്റ്റ്.
അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല മാർഗം വിശ്വാസികളുടെ കുറ്റം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പറയുന്നത്.
സോ ഇഫ് യു ആർ ഡിസൈറസ് ഓഫ് ഡിസ്ട്രോയിങ് യുവർ ചിൽഡ്രൻ, ദ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ് ഈസ് ടു ടോക്ക് ഇൽ ഓഫ് യുവർ ഫെലോ ബ്രദറിൻ.
ഇനി മൂന്നാമത്തെ കാര്യം,
നൗ ദ തേർഡ് ഫാക്ടർ ദാറ്റ് ഈസ്,
അവരെ ശരിയായി വളരാൻ നേരെ താങ്ങ് കൊടുത്ത് വളർത്തുക എന്നുള്ളതാണ്.
ഇസ് ടു ഗിവ് എ സപ്പോർട്ട് ദാറ്റ് ദേ മൈറ്റ് ഗ്രോ റൈറ്റ്ലി.
വേറെ ശിക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല.
യു ഷുഡ് നെവർ ഷോ എനി എക്സ്ക്യൂസ് ഇൻ ഗിവിംഗ് ദം ദ റൈറ്റ് ഡിസിപ്ലിൻ.
എന്താ ഈ ശിക്ഷണം എന്ന് പറഞ്ഞാൽ?
വാട്ട് ഡസ് ഡിസിപ്ലിനിങ് മീൻ?
ഈ ശിക്ഷണം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്ന വഴിയാണ്.
വെൻ യു ടോക്ക് അബൌട്ട് ഡിസിപ്ലിൻ, ചാസ്റ്റൈസ്മെന്റ്, വാട്ട് കംസ് ടു യുവർ മൈൻഡ് ഇസ് ദ സ്റ്റിക്.
ഈ വഴി ശിക്ഷണത്തിന് ഒരു ചെറിയ ഭാഗമാണ്.
ദ സ്റ്റിക് ഇസ് ഓൺലി എ സ്മോൾ പോർഷൻ ഓഫ് ദി ചാസ്റ്റൈസ്മെന്റ്.
ഞാനിപ്പോൾ ഓർക്കുന്നു, ഞാനും വേറെ പ്രായമുള്ള ദേവദാസനോട് ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായിട്ട് പോയി ഒരുപാട് വർഷം 10-25 വർഷങ്ങൾക്ക് മുമ്പാണ്.
25 years before I remember that episode, myself and another evangelist went for work in a place.
അപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ സഹോദരി ഞങ്ങളുടെ അടുക്കൽ എന്ന് പറഞ്ഞു, ദേവദാസന്മാരെ നിങ്ങൾ ദയവായിട്ട് ഞങ്ങളുടെ എന്റെ അച്ഛനോടൊന്ന് പറയണം, പിള്ളേരെ ഇങ്ങനെ തല്ലാൻ പാടില്ല.
The sister in the house came and told us, dear evangelist, please tell the husband of the family not to punish the children like this.
അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, പിള്ളേരെ തല്ലുവോ?
So we asked, do they beat the children?
Appo parnju vannam koranja ee arichurel nu oru saanam undu, vannam koranja churel adu moonaal enna medichu vechirikka.
They have this medium sized canes. Three or four of them were in the house.
Appo kuttukalude praayam kandappo njangalkku albhuthayi, mootha kunju oru 3.5 vayasu kaanum, randamathan 2 vayasu kaanum.
When we looked at the age of the children, we were very surprised. The eldest was only 3.5 and the second could perhaps be 2.
Appo enna kooda ulla praayam koodiya devadasan ee sahodaran vannu kenjappo choichu, sahodare pullare valathu nokke engena pullare valathu parayo adikkayo illokke cheyyuvo?
So the elderly evangelist, when the husband came back, he asked him like that, how are you bringing up your children? Do you beat them or do you chastise them?
Appo adhe parayan adikkum.
So he said, I do beat them.
Appo choichu engena adikkaarullo?
How do you beat them?
Appo adhe maru vajanapragaram adikkum.
I beat them in accordance with the scriptures.
Appo adhe choichu ee vajanapragaram nu paranja?
So in accordance with the scriptures, how do you beat them?
Adhe parayu udaram thulayum vare adichaal avan chattu pogayenu vajanam undu.
So the word of God says that even if he is beaten till his side is pierced, he will not yet die. There is a verse in
Proverbs. ഞങ്ങൾക്ക് രണ്ടു പേർക്ക് അത്ഭുതമായി, ഇപ്പൊ 1.5 ഉള്ള കൊച്ചിന്റെ ഉദരം തുളയുമ്പോൾ അടിക്കുക.
We were so very surprised. A child of 1.5 years can be beaten till his side was pierced.
വടി ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കണം.
Surely we have to use the rod when it's needed.
പിള്ളേരെ ഉപയോഗിച്ച് നിൽക്കും കേട്ടോ, അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനിയും തലാതിരിക്കൊന്നുമില്ല.
Perhaps your parents might use it.
അതിനേക്കാൾ നല്ലത് നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതല്ലേ?
But is it not even better to give them the right instruction?
വളരെ ചെറുപ്പം മുതലേ ശരി തെറ്റുകളെ കുറിച്ചുള്ള ഒരു ഒരു വേർതിരിവ് കാണിച്ചു കൊടുക്കുന്നതല്ലേ ആവശ്യം?
Is it not better to show them the difference between the right and the wrong from their tender age?
ദൈവസഭയിലും ശിക്ഷണം വേണമല്ലോ.
Even in the church of God we need discipline.
ഏതാ സഭയിലെ ശിക്ഷണം?
What is the disciplining that we have in the church?
സഭയിലെ ശിക്ഷണം ഇതേ രീതിയിൽ തന്നെയാണ്.
The disciplining of the church is also on the similar line.
ബാല്യത്തിൽ തഴച്ചു വളരുന്ന പുത്രന്മാർ നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകും.
So we should have in our families our young sons who are growing strongly.
ഇനി പുത്രിമാരെ എങ്ങനെ വളരണം?
And how should the daughters grow in our house?
നല്ല ഷേപ്പോടെ വളരണം.
They should grow in a good shape.
എന്താ ഷേപ്പ്?
What is the shape?
അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെ ഇരിക്കണം.
They should be like the pillars that are sculptured in Palestine.
എന്ന് പറഞ്ഞാൽ ഒരു പില്ലറോ അല്ലെങ്കിൽ ഒരു മാർബിളിലോ ഒരു തൂണിലോ മനോഹരമായ കൊത്തി ഉണ്ടാക്കുന്ന ശില്പവിദ്യകൾ നമുക്ക് കാണാൻ കഴിയും.
ഇൻ ദി റോയൽ പാലസസ് വി കൻ സീ പില്ലേഴ്സ് ദാറ്റ് ആർ ഡെക്കറേറ്റഡ് വിത്ത് സ്കൾപ്ചേഴ്സ്.
അപ്പോ പെൺമക്കളെ വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണ്?
സോ ഹൗ ഷുഡ് ദി ഡോട്ടേഴ്സ് ബി ബ്രോട്ട് അപ്പ്?
നല്ല ഷേപ്പുള്ളവരായി.
ദേ ഷുഡ് ബി ബ്രോട്ട് അപ്പ് ഇൻ ഗുഡ് ഷേപ്പ്.
നല്ല സ്വഭാവമുള്ളവരായി.
വിത്ത് ഗുഡ് ക്യാരക്ടർ.
നല്ല രൂപമുള്ളവരായി.
ആൻഡ് വിത്ത് ഗുഡ് ഫോം.
അത് വളർത്തിയെടുക്കണം.
And that should be inculcated.
അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്?
And who has the responsibility for that?
അമ്മമാർക്കാ.
It is with the mothers.
വേദപുസ്തകം പറയുന്നുണ്ടെങ്കിൽ.
The word of God also says that.
യഥാ മാതാ തഥാ പുത്രി.
Like mother, like daughter.
അമ്മ എങ്ങനെയാണോ അങ്ങനെ മോളും ഇരിക്കും.
How is the mother, so will the daughter be.
അമ്മയുടെ സ്വഭാവം ഏറ്റവും അധികം സ്വാധീനിക്കാൻ ഇടയാകുന്നത് പെൺമക്കളെയാണ്.
The mother's character most greatly influences the daughter.
അതുകൊണ്ട് അമ്മമാർക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്.
And therefore this is a great challenge for the sisters.
എന്റെ മകള് അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണ് പോലെ വളരണമെങ്കിൽ ഞാൻ അതുപോലെയുള്ള ജീവിതം നയിച്ച് എന്റെ മകളുടെ കാണിച്ചു കൊടുക്കണം.
If my daughter has to grow up like a pillar that is sculptured in palace style, then I should set an example in my life before them.
അങ്ങനെയുള്ള വംശവർദ്ധനയാണ് ദൈവം തന്റെ ജനത്തിന്റെ കുടുംബം.
And it is this kind of a qualitative increase in the families that God expects.
ഇതൊരു വലിയ ചലഞ്ച് ആണ് ഈ സമയത്ത്.
This is a great challenge in present time.
നമുക്കറിയാം വലിയ ചലഞ്ച് തന്നെയാണ്.
It in fact is a great challenge.
ഇതിനുവേണ്ടി എന്ത് അധ്വാനവും ചെയ്താലും അതൊരു നഷ്ടമായി തീരില്ല, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി തന്നെ തീരും.
How much ever we can labor towards this extent is not going to be a loss, it's going to be a profit.
മനുഷ്യനെ സൃഷ്ടിച്ചതിലൂടെ ദൈവം നാലാമത് ഈ കാര്യം ആഗ്രഹിക്കുന്നു.
Through creating man, this was God's purpose that he had in his mind.
ഇനി അഞ്ചാമത്തെ കാര്യം.
Now let's look at the fifth purpose.
ഉൽപ്പത്തി രണ്ടാം അധ്യായത്തിന്റെ 15-ാമത്തെ
വാക്യം. Let us turn to Genesis chapter 2 and verse 15.
മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം അവനെ തോട്ടത്തിലാക്കി.
God created man and put him in the garden of Eden.
15-ാമത്തെ വാക്യത്തിൽ അടുത്ത ഉദ്ദേശങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി.
Then the Lord God took the man and put him in the garden of Eden to tend and keep it.
മനുഷ്യൻ വേല ചെയ്യണം.
Man ought to work.
വേല ചെയ്യണം.
Man should work.
ആദം ആണെങ്കിലും വേല ചെയ്യണം.
Even if it is Adam, he has to work.
ഇന്നത്തെ മനുഷ്യനാണെങ്കിലും വേല ചെയ്യണം.
ഈവൻ ഇഫ് ഇറ്റ് ഇസ് പ്രസന്റ് ഡേ മാൻ, ഹി ഹാസ് ടു വർക്ക്.
പൗലോസിന്റെ കാലമായപ്പോൾ കർത്താവ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ജോലി ചെയ്യാതിരുന്ന ചില ആളുകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്.
വി നോ ഡ്യൂറിംഗ് ദ ടൈംസ് ഓഫ് പൗൾ പീപ്പിൾ വർ എക്സ്പെക്ടിംഗ് ദി കമ്മിംഗ് ഓഫ് ദ ലോർഡ് ആൻഡ് ദേ ബിക്കേം ലേസി ആൻഡ് ദേ ഡിഡ് നോട്ട് വർക്ക്.
1 തെസ്സലോനിക്കർ 4 അധ്യായത്തിലും 2 തെസ്സലോനിക്കർ 3 അധ്യായത്തിലും അങ്ങനെയുള്ള കുറെ ആളുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്.
ഇൻ 1 തെസ്സലോനിക്കർ ചാപ്റ്റർ 4 ആൻഡ് 2 തെസ്സലോനിക്കർ ചാപ്റ്റർ 3 വി സീ ദി ഡിസ്ക്രിപ്ഷൻസ് ഓഫ് സച്ച് പീപ്പിൾ.
എന്നാൽ വേല ചെയ്യാത്തവൻ ആഹാരം കഴിക്കരുതെന്നുള്ള ഖണ്ഡിതമായ നിർദ്ദേശവും നമ്മൾ വായിക്കുന്നു.
ബട്ട് അഗൈൻ വി സീ പോൾ സേയിംഗ് ദാറ്റ് എ മാൻ ഹു ഡസ് നോട്ട് ലേബർ ഹി ഡസ് നോട്ട് ഹാവ് ദ റൈറ്റ്.
ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ലെന്ന് ഇരിക്കുന്നു.
ഐ ഡു നോട്ട് ഹാവ് ടു മെൻഷൻ ദിസ് ഹിയർ, ഐ നോ ദാറ്റ്.
എന്നാൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വേല കേവലം ജോലി മാത്രമല്ല.
ബട്ട് ദ വർക്ക് ദാറ്റ് ലോർഡ് ഹസ് എൻട്രസ്റ്റഡ് ടു ഇറ്റ് ഈസ് നോട്ട് ദ സെക്യുലർ ജോബ് അലോൺ.
ഒരു തോട്ടത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നു.
ഗോഡ് ഹസ് പ്ലേസ്ഡ് അസ് ഇൻ എ ഗാർഡൻ.
ആ തോട്ടത്തിൽ വേല ചെയ്യണം.
ആൻഡ് വി ഹാവ് ടു ടെൻഡ് ആൻഡ് കീപ് ഇറ്റ്.
ഒരു വലിയ വേല ദൈവം നമുക്ക് തന്നിരിക്കുന്നു.
ഗോഡ് ഹസ് ഗിവൻ അസ് എ ഗ്രേറ്റ് വർക്ക്.
ആ വേല ചെയ്യാനുള്ളതായിരിക്കുന്ന കഴിവും ദൈവം നൽകിയിരിക്കുന്നു.
ഗോഡ് ഹസ് ഓൾസോ ഗിവൻ അസ് ദ എബിലിറ്റി ടു പെർഫോം ദ ടാസ്ക്.
തോട്ടം മാത്രമല്ല,
നോട്ട് ഓൺലി ദ ഗാർഡൻ,
വേല മാത്രമല്ല,
നോട്ട് ഓൺലി ദ വർക്ക്,
അത് ചെയ്തു തീർക്കാനുള്ളതായിരിക്കുന്ന കഴിവും ദൈവം നൽകി.
ഗോഡ് ഹസ് ഓൾസോ ഗിവൻ അസ് ദ എബിലിറ്റി ടു അക്കംപ്ലിഷ് ദ ടാസ്ക്.
ഇവിടെ ഞാൻ ഒരു ആത്മികമായ വശത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു.
ലെറ്റ് മീ ഷിഫ്റ്റ് ടു ദ സ്പിരിച്വൽ സൈഡ് ഓഫ് ദിസ്.
സകല ദൈവമക്കൾക്കും
ആസ് ഫാർ ആസ് ഓൾ ചിൽഡ്രൻ ഓഫ് ഗോഡ്
വേല ചെയ്യാനുള്ളതായ ആ നിയോഗം ദൈവം നൽകിയിരിക്കുന്നു.
ഗോഡ് ഹാസ് ഗിവൻ ദ ചാർജ് ഫോർ ദം ടു വർക്ക്.
ഞാൻ ഇവിടെ 11 വർഷം മുമ്പ് ആദ്യം വന്നപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് വിശദമായ കുറെ ക്ലാസുകൾ എടുത്തു.
11 ഇയേഴ്സ് ബിഫോർ വെൻ ഐ കെയിം ടു ദിസ് പ്ലേസ് ഐ ഹാഡ് ടോക്ക്ഡ് എലബറേറ്റ്ലി അബൌട്ട് ദിസ് പോർഷൻ.
അന്നുണ്ടായിരുന്ന പലരും ഇവിടെ ഇല്ല.
മെനി ഓഫ് ദി പീപ്പിൾ ഹു ആർ ദേർ അറ്റ് ദ ടൈം ആർ നോട്ട് ദേർ ടുഡേ.
അന്നില്ലായിരുന്ന പലരും ഇന്നുണ്ട്.
ബട്ട് മെനി ഹു ആർ നോട്ട് ദേർ ആർ ദേർ ടുഡേ.
അന്നുണ്ടായിരുന്നവർ ആരും ഓർക്കയില്ലെന്ന് എനിക്കറിയാം.
ആൻഡ് ഐ നോ ദാറ്റ് നൺ ഓഫ് യു വിൽ ബി റിമെംബറിങ് ഈവൻ ദോസ് ഓഫ് യു ആർ അറ്റ് ദ ടൈം.
അതുകൊണ്ട് ആ കാര്യങ്ങൾ ഒരു ചെറിയ സൂചന വീണ്ടും പറയാമെന്ന് വിചാരിക്കാം.
സോ ഐ വുഡ് ജസ്റ്റ് ബ്രീഫ്ലി ടച്ച് അപ്പോൺ ദോസ് ടോപ്പിക്.
ദൈവം നമ്മെ വേല ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആ വേലയുടെ പേര്, ദൈവം തന്നിരിക്കുന്ന കഴിവിന്റെ പേരാണ് താലന്തുകളും കൃപാവരങ്ങളും.
ദി എബിലിറ്റി ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ ദാറ്റ് വി മൈറ്റ് പെർഫോം ദ ടാസ്ക്, ദ നെയിം ഫോർ ദാറ്റ് ഈസ് ദി ടാലന്റ്സ് ആൻഡ് ദി സ്പിരിച്വൽ ഗിഫ്റ്റ്സ്.
താലന്തുകളും കൃപാവരങ്ങളും,
ടാലന്റ്സ് ആൻഡ് ഗിഫ്റ്റ്സ്.
ഇതേക്കുറിച്ച് ദൈവവചനത്തിൽ വളരെ വിശദമായ പരാമർശങ്ങളുണ്ട്.
റിഗാർഡിംഗ് ദീസ് ടു ടോപ്പിക്സ് ദേർ ഈസ് എ വെരി ഇലാബറേറ്റ് ഡെലിബറേഷൻ ഇൻ ദി വേർഡ് ഓഫ്
ഗോഡ്. താലന്തുകളെ കുറിച്ച് അധികം പരാമർശങ്ങളില്ല.
ദ ടാലന്റ്സ് ആർ നോട്ട് ടോക്ക്ഡ് സോ മച്ച് ആസ് ദി ഗിഫ്റ്റ്.
വളരെ വ്യക്തമായിട്ട് മത്തായി 25 അധ്യായത്തിൽ നമ്മൾ കാണുന്നുള്ളൂ.
ഇൻ മാത്യു ചാപ്റ്റർ 25 വെരി ക്ലിയർലി വി സീ ദാറ്റ്
അവിടെ പരദേശത്തേക്ക് പോയ ഒരു മനുഷ്യൻ,
വി സീ എ മാൻ ഹു വെന്റ് ടു എ ഫാർ ഓഫ് ലാൻഡ്,
അവന്റെ ദാസന്മാർക്ക് അവനവന്റെ പ്രാപ്തി പോലെ താലന്തുകൾ കൊടുത്തായിട്ട് വായിക്കും.
ആൻഡ് ടു ഹിസ് സെർവന്റ്സ് ഈച്ച് വൺ അക്കോർഡിംഗ് ടു ദേർ എബിലിറ്റി ഹി ഗേവ് ദം ടാലന്റ്സ്.
5 കൊടുത്തു, 2 കൊടുത്തു, 1 കൊടുത്തു.
And to some he gave 5, to some 2, and to one.
നമുക്ക് കഥയൊക്കറിയാം.
And we know all the parable.
അതെല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന.
And to all God has given likewise.
താലന്തുകൾ എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായി ദൈവം എല്ലാ മനുഷ്യർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും നൽകിയതായ കഴിവുകളാണ്.
When we say talents, it's the inborn abilities that God has given to each and every child and each and every person.
അത് വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്നുള്ള വ്യത്യാസം കൂടാതെ സകല കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണ്.
Without any difference between whether you're born again or not, you have these talents in you.
അത് ഓരോരുത്തരുടെ പ്രാപ്തിക്ക് അനുസരിച്ച് താലന്തുകൾ വ്യത്യസ്തമായി നൽകിയിരിക്കും.
And in accordance with your ability, God has given you according to that measure.
ചിലർക്ക് പ്രത്യേകിച്ച് വരയ്ക്കാനുള്ള താലന്ത്, ചിലർക്ക് പാടാനുള്ള താലന്ത്, ചിലർക്ക് പ്രസംഗിക്കാനുള്ള താലന്ത്, അങ്ങനെ വിവിധങ്ങളായ താലന്തുകൾ എല്ലാ മനുഷ്യർക്കും ദൈവം നൽകിയിരിക്കുന്നു.
To some to draw, to some to sing, to some to preach, God has given diverse kinds of talents.
അത് രക്ഷിക്കപ്പെട്ടവർക്കും അല്ലാത്തവർക്കും ഉള്ളതാണ്.
And that is for people who are saved and not saved.
അതിനെ നമുക്ക് ജന്മാവകാശം, birth right എന്ന് വേണമെങ്കിലും വിളിക്കാം.
Perhaps we can call that as the birth right.
അത് രക്ഷിക്കപ്പെടാത്തവർ അവരുടെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു.
And those who are not saved, they use it only for their self.
എന്നാൽ രക്ഷിക്കപ്പെട്ട ആളുകൾ ഈ താലന്തുകളും ദൈവമഹത്വത്തിനാണ് ഉപയോഗിക്കുന്നത്.
Those who are saved, they use these talents also for the glory of God.
അപ്പോൾ താലന്ത് കിട്ടിയാൽ എനിക്ക് എന്നെ തന്നെ നന്നാക്കാം.
So if I get the talent, I can make myself better.
മറ്റുള്ളവർക്ക് അതിന് ചെറിയ പ്രയോജനം ഉണ്ടാകുമെങ്കിലും താലന്തുകൾ കൊണ്ട് ഞാൻ എന്നെ തന്നെ പോഷിപ്പിക്കുക, എന്റെ കുടുംബത്തെ നന്നാക്കുക.
Perhaps others might have some use of my talents, but predominantly I nourish myself and my family with my talent.
എന്നാൽ ആത്മീക വരങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് വളരെ വ്യത്യാസമാണ്.
But when you look at the spiritual gifts, it's entirely different.
നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഒരു റിവിഷൻ വേണ്ടി ചോദിക്കട്ടെ, ഈ കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രധാനമായ വേദഭാഗങ്ങൾ ഏതൊക്കെയാണ്?
Let me ask you as a revision, which is the most important passage in the scripture that talks about spiritual gift?
അന്ന് മനപ്പാഠം പഠിപ്പിച്ചതായിരുന്നു, പഠിച്ചതായിരുന്നു.
We learned it by heart at the time.
രണ്ട് പുസ്തകങ്ങളുടെ 4 അധ്യായങ്ങളും രണ്ട് പുസ്തകങ്ങളുടെ 12 അധ്യായങ്ങളും അങ്ങനെ നമ്മൾ പഠിച്ചത്.
The 4th chapters of 2 books and the 12th chapters of 2 books. That's how we learned it that day.
1 പത്രോസ് 4 അധ്യായം.
1 Peter chapter 4.
എഫേസ്യ ലേഖനം 4 അധ്യായം.
Ephesians chapter 4.
1 കൊരിന്ത്യർ 12 അധ്യായം.
1 Corinthians chapter 12.
റോമാലേഖനം 12 അധ്യായം.
Romans chapter 12.
ഓർക്കുന്നുണ്ടോ?
Do you remember?
1 പത്രോസ് 4 അധ്യായം ഒരു ആമുഖമാണ്.
1 Peter chapter 4 is just a brief introduction.
9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ.
Verses 9 to 11.
വരങ്ങളെക്കുറിച്ചുള്ള പൊതുവായ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന് വേണമെങ്കിലും.
It's a general introduction regarding the spiritual gifts.
എഫേസ്യ ലേഖനം 4 അധ്യായത്തിൽ വരങ്ങളുടെ ഒരു ലിസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്.
In Ephesians chapter 4 we have a list of the spiritual gifts.
4 അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ.
It is from verse 7 to 11.
മൂന്നാമത്തേത് ഒന്ന് കൊരിന്ത്യർ പന്ത്രണ്ടാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ.
1 Corinthians chapter 12 verses 6 to 8.
നാലാമത്തെ റോമാലേഖനം 12 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ.
റോമൻസ് ചാപ്റ്റർ 12 വേഴ്സസ് 8 ടു 12.
ഈ നാല് ഭാഗങ്ങളിലാണ് വരങ്ങളെ കുറിച്ച് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്.
ഇറ്റ് ഇസ് ഇൻ ദീസ് ഫോർ പാസേജസ് ദാറ്റ് വെരി ഡീറ്റെയിൽ ഡെലിബറേഷൻ ഈസ് ഗിവൻ റിഗാർഡിംഗ് ദ സ്പിരിച്വൽ.
അതിൽ ഈ ആമുഖ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്.
ആൻഡ് ദി ഇൻട്രോഡക്ടറി പോർഷൻ ദ പാസേജ് ഇസ് വെരി ഇമ്പോർട്ടന്റ്.
അവിടെ ആർക്കൊക്കെയാണ് വരങ്ങൾ കിട്ടിയിട്ടുള്ളത്?
ഹു ആർ ദ പീപ്പിൾ ഹു ഹാവ് ബീൻ ഗിവൻ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്?
വരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്?
വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്?
വരങ്ങൾ എങ്ങനെയാണ് കിട്ടിയത്?
ഹൗ ഡിഡ് വി റിസീവ് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്?
വരങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്?
ഹൗ ആർ ദേ ടു ബി യൂസ്ഡ്?
വരങ്ങൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്?
ആൻഡ് വെയർ ദേ ഓട്ട് ടു ബി യൂസ്ഡ്?
വരങ്ങളുടെ ആത്യന്തികമായ ഉദ്ദേശം എന്താണ്?
ആൻഡ് വാട്ട് ഇസ് ദി അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്?
വരങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ ഏതാണ്?
ആർ ദേർ ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ഇൻ ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്? ഇഫ് സോ വെയർ?
ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സംശയങ്ങളുടെയും ദൂരീകരണം അതിന് ഉത്തരം അവിടെ നമുക്ക് കാണാൻ കഴിയും.
വി സീ ദി റിമൂവൽ ഓഫ് ഓൾ ദി കൈൻഡ്സ് ഓഫ് ഡൗട്ട്സ് ദാറ്റ് കാൻ ഒക്കർ വിത്ത് റിഗാർഡ് ടു ദി സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആർ ടച്ച്ഡ് അപ്പോൺ ഇൻ ദ പാസ്റ്റ്.
അവിടെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം നമ്മുടെ ഇന്നത്തെ വിഷയത്തോട് ബന്ധപ്പെട്ട് ഓർപ്പിക്കാമെന്ന് വിചാരിക്കുന്നു.
ലെറ്റ് മീ റിമൈൻഡ് യു ഓൺലി വൺ ഓർ ടു മാറ്റേഴ്സ് ദാറ്റ് ഹാസ് കണക്ഷൻ വിത്ത് ടുഡേസ് ടോപ്പിക്.
ആർക്കൊക്കെയാണ് കൃപാവരങ്ങൾ ഉള്ളത്?
ഹു ആർ ദി പീപ്പിൾ ഹു ഹാവ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്?
കൃപാവരങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ,
വെൻ യു ടോക്ക് അബൌട്ട് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഇറ്റ്സെൽഫ്,
ആത്മീകമായ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം നൽകുന്ന പ്രത്യേകമായ കഴിവുകളാണ്.
ഇറ്റ് ഇസ് ദ സ്പെഷ്യൽ എബിലിറ്റി ദാറ്റ് ഗോഡ് ഗിവ്സ് ടു എക്വിപ്പ് ഫോർ സ്പിരിച്വൽ മിനിസ്ട്രി.
ഒരു ലളിതമായ നിർവചനം പറഞ്ഞാൽ, സ്പിരിച്വൽ ഗിഫ്റ്റ് ഈസ് എ ഗോഡ് ഗിവൺ എബിലിറ്റി ഫോർ സ്പിരിച്വൽ സർവീസ്. ആത്മീകമായ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം നൽകുന്ന പ്രത്യേകമായ കഴിവാണ്.
ഇറ്റ്സ് എ ഗോഡ് ഗിവൺ എബിലിറ്റി ഫോർ സ്പിരിച്വൽ സർവീസ് ദാറ്റ് ഗോഡ് ഗിവ്സ്.
അങ്ങനെയുള്ള ഈ കഴിവുകൾ,
ദീസ് എബിലിറ്റീസ് ദാറ്റ് ഗോഡ് ഹസ് ഗിവൻ,
ആർക്കൊക്കെ നൽകിയിട്ടുണ്ട്?
ടു ഹൂം ഹാസ് ഗോഡ് ഗിവൻ?
ആർക്കാ ഉള്ളത്?
Who have these spiritual
gifts? നാല് വേദഭാഗങ്ങൾ വായിക്കുമ്പോഴും ഒരു സത്യം ദൈവാത്മാവ് ഓർപ്പിക്കുന്നു.
When we read the four portions, there is one truth that the Holy Spirit doth point out.
ഇനി ഒരാൾക്ക് ഈ വേദഭാഗമേ കിട്ടിയുള്ളെങ്കിലും, ഒരാൾക്ക് രണ്ട് കിട്ടിയാലും, മൂന്ന് കിട്ടിയാലും, നാല് കിട്ടിയാലും, കിട്ടിയവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രക്ഷിക്കപ്പെട്ടോ, ദൈവാത്മാവിനെ കിട്ടിയോ, അവർക്കെല്ലാം കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്.
Which will be the passages that is touched upon, but one truth that you have to know is that are you saved, then all of you who are saved will have spiritual gifts.
നാല് ഭാഗങ്ങൾ മാറി മാറി നോക്കിയോ.
Look at all the portions separately.
മാറി മാറി ഉപയോഗിച്ചിരിക്കുന്ന ഒന്നോ രണ്ടോ വാക്കുകളുണ്ട്. Each one, everyone.
There are words that are used repeatedly, each one or everyone.
ഓരോരുത്തരും.
Everyone, each one.
സംശയമുണ്ടെങ്കിൽ വീട്ടിൽ പോയി അവകാശം വായിച്ചു നോക്കണം.
Look at the four passages, go home and read it.
ഒന്ന് പത്രോസ് നാലാം അധ്യായത്തിന്റെ 10 വാക്യം ആരംഭിക്കുന്നത് as each one, ഓരോരുത്തർ വരെ ലഭിച്ചതുപോലെ പറഞ്ഞുകൊണ്ടാണ്.
1 Peter chapter 4 verse 10 starts like this, as each one has received a gift.
എഫേസ്യർ നാലാം അധ്യായത്തിന്റെ 7 വാക്യം ആരംഭിക്കുമ്പോൾ നമ്മിൽ ഓരോരുത്തരെ ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു.
And in Ephesians chapter 4 we see that each of us has received gifts from Christ in measure.
Verse 7. ഇനി ഒന്ന് കൊരിന്ത്യർ 12 അധ്യായത്തിലേക്ക് വരിക.
When we come to 1 Corinthians chapter 12,
11 വാക്യത്തിൽ വായിക്കുന്നത്,
verse 11 we read like this,
ഓരോരുത്തരും വരം വിഭാഗിച്ച് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്, തന്റെ ഇഷ്ടം പോലെയാണ്.
But one and the same spirit works all these things, distributing to each one individually as he will.
ഇനി റോമാലേഖനം 12 അധ്യായത്തിലേക്ക് വന്നാൽ 3 വാക്യത്തിൽ അതേ കാര്യം കാണാം.
When we come to Romans chapter 12 verse 3 we read the same thing.
നമ്മിൽ ഓരോരുത്തരെ ദൈവം വരം നൽകിയിരിക്കുകയാണ്.
To each everyone God has given his spiritual gift.
ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുവരാതെ നമ്മിൽ ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട്
not to think of himself more highly than he ought to think, but he thinks soberly as God has dealt to each one a measure of faith.
അപ്പോൾ ഈ നാല് ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, രക്ഷിക്കപ്പെട്ടോ, ദൈവവേദനയോ, ദൈവത്തിന്റെ വേല ചെയ്യാനായിട്ടുള്ള കൃപാവരങ്ങൾ ദൈവം നൽകിയിരിക്കുക.
സോ ദ ഫോർ പാസേജസ് ടീച്ചേസ് വൺ ട്രൂത്ത്, ആർ യു സേവ്ഡ്, ഹാവ് യു ബിക്കം എ ചൈൽഡ് ഓഫ് ഗോഡ്, ആൻഡ് ദെൻ ഫോർ ഗോഡ് സർവീസ് ഗോഡ് ഹാസ് ഗിവൻ അസ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്.
അപ്പോൾ ദൈവം നമ്മെ സൃഷ്ടിച്ച് നമ്മെ വീണ്ടും ജനിപ്പിച്ചതിന്റെ പ്രധാനമായ ഉദ്ദേശങ്ങളിലൊന്ന് നാം ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവരാണ്.
സോ ഗോഡ് ഹാസ് ക്രിയേറ്റഡ് അസ്, ഹി ഹാസ് റീജനറേറ്റഡ് അസ് ഫോർ ദ വെരി പർപ്പസ് ദാറ്റ് വി മൈറ്റ് സർവ് ഡു സർവീസ് ടു ഹിം.
ഞാൻ ചോദിക്കട്ടെ, നാം ദൈവത്തിന് വേണ്ടി എന്ത് വേല ചെയ്തിട്ടുണ്ട്?
സോ ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ, വാട്ട് സർവീസ് ഹാവ് വി പെർഫോം ഫോർ ദ ലോ?
ഞാൻ ഇവിടുത്തെ മൂപ്പന്മാരോടോ സുവിശേഷകരോടോ ചോദിക്കല്ല.
I'm not asking to the elders or to the evangelists.
പുരുഷന്മാരെ മാത്രം ചോദിക്കല്ല.
I'm not asking to the men alone.
സഹോദരിമാരെ ചോദിക്കാം.
Or to the sisters alone.
വേല ചെയ്യാനാണ് ദൈവം നമ്മെ ആക്കിയതെങ്കിൽ,
if God has placed us to do work,
അതിനുള്ളതായ അതിനുള്ള കഴിവുകൾ ദൈവം നമുക്ക് തന്നെങ്കിൽ,
if God has given us the abilities to do that,
ഒരു ദിവസം കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരുമല്ലോ.
One day when we go to God's presence, we will have to give an account.
നാം അവനെ മുമ്പായി എങ്ങനെ കണക്ക് കൊടുക്കും?
How will we present our account before him?
എങ്ങനെ കണക്ക് ബോധിപ്പിക്കും?
How will we make known our account to him?
ഈ വളരെ വിശേഷമായ വരങ്ങൾ നൽകിയിട്ട്,
with the special gifts that God has endowed us,
ആ വരങ്ങൾ ഉപയോഗിക്കാനുള്ളതായിരിക്കുന്ന ശക്തി കർത്താവ് തന്നിട്ട്,
and God has given us the ability, the power to make use of those gifts,
നമ്മൾ എത്രമാത്രം അതിനോട് വിശ്വാസം പുലർത്താൻ കഴിഞ്ഞു?
How much faithfulness have we shown towards those gifts?
പരാജയങ്ങൾ സംഭവിച്ചിട്ടില്ലേ?
Failures have occurred in our life, haven't they?
പരാജയങ്ങളെ അതിജീവിച്ച് ഇനി വിജയത്തിലേക്ക് നീങ്ങണം.
But we have to overcome the failures and march on to victory.
അപ്പോൾ വിജയകരമായ ഒരു ആത്മീയ ജീവിതം നയിക്കണമെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കഴിവുകൾ ഉപയോഗിച്ച് വേല ചെയ്യണം.
So if we have to lead a victorious Christian life, we have to make use of the spiritual gifts that God has given to us, and be involved in God's work.
ഇത്രയും കാര്യം പറഞ്ഞതിനാൽ സംശയമൊന്നുമില്ല.
So whatever I mentioned now, we have no doubt.
വേറെ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്.
So there is a desire to work.
കൃപാവരം ഉണ്ടെന്ന് അറിയാം.
And we know that we have the spiritual gifts.
ഈ വിഷയത്തിൽ ഏറ്റവും വലിയ സങ്കീർണത ഏത് വരങ്ങളെന്നുള്ളതാണ്.
But the greatest problem in this is to identify which are the gifts.
ഞാൻ അതിന് എളുപ്പമായ ഒരു മാർഗം പറയട്ടെ.
Let me give you a very easy means to identify that.
ഞാൻ ഓർപ്പിച്ചതുപോലെ മൂന്ന് ലിസ്റ്റുകൾ നോക്കിയാൽ, 1 കൊരിന്ത്യർ 12, റോമർ 12, എഫേസ്യർ 4, ഈ മൂന്ന് ഭാഗങ്ങൾ നോക്കിയാൽ ആകെ കൃപാവരങ്ങൾ 19 എണ്ണമാണെന്നാണ്.
Now if you look at the three lists, Romans 12, Corinthians 12 and Ephesians 4.
അവിടുത്തെ ആകെ വരങ്ങൾ 19
ടോട്ടലി വി സി ദർ 19 സ്പിരിച്വൽ ഗിഫ്റ്റ്സ്.
ആ 19 വരങ്ങളിൽ 10 കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല.
ആൻഡ് ഔട്ട് ഓഫ് ദ 19, 10 ഓഫ് ദം വി ഡോണ്ട് ഈവൻ ഹാവ് ടു ബോധർ.
അതിൽ 9 1 കൊരിന്ത്യർ 12 പറഞ്ഞിട്ടുണ്ട്.
ആൻഡ് 9 ഓഫ് ദം ഹാവ് ബീൻ ടച്ച്ഡ് അപ്പോൺ ഇൻ 1 കൊരിന്ത്യർ ചാപ്റ്റർ 12.
ഒരെണ്ണം എഫേസ്യർ 4 പറഞ്ഞിട്ടുണ്ട്.
ആൻഡ് 1 ഓഫ് ഇറ്റ് ഈസ് ടോക്ക്ഡ് അബൌട്ട് ഇൻ എഫേഷ്യൻസ് ചാപ്റ്റർ 4.
ആ 10 വരങ്ങൾ ഇപ്പോൾ ഇല്ലാത്ത ഒന്നാം നൂറ്റാണ്ടിൽ മാത്രം ഉണ്ടായിരുന്നതുമായ വരങ്ങളാണ്.
ആൻഡ് ദോസ് 10 സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആർ നോട്ട് പ്രസന്റ് ഇൻ ദീസ് ടൈംസ് ബട്ട് ആർ പ്രസന്റ് ഓൺലി ഇൻ ദ ഫസ്റ്റ് സെഞ്ച്വറി.
അതല്ല നേരത്തെ തെളിയിക്കപ്പെട്ടത് കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ആവർത്തിക്കുന്നില്ല.
ദാറ്റ് ഈസ് ഓൾറെഡി ബീൻ പ്രൂവ്ഡ് ഏർലിയർ, സോ ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ഇറ്റ്.
അവയെല്ലാം താൽക്കാലിക വരങ്ങളാണ്.
ദേ വർ ഓൾ ടെമ്പററൽ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്.
ദൈവത്തിന്റെ വചനം പൂർണ്ണമായി കിട്ടുന്നത് വരെയുള്ള കാലയളവിൽ മാത്രം നിലവിലുണ്ടായ വരങ്ങളാണ്.
Till the word of God was given in its perfect form, those spiritual gifts were given by God.
അവയിൽ ചിലതാണല്ലോ അന്യഭാഷകളുടെ വരം, പ്രവചന വരം, രോഗശാന്തികളുടെ വരം, വീര്യപ്രവൃത്തികളുടെ വരം ഇവയൊക്കെ.
Some of those spiritual gifts were the gift of speaking in tongues, the gift to heal, the gift of prophecy.
അങ്ങനെയുള്ള 10 വരങ്ങൾ ഇപ്പോൾ ഇല്ല.
ദോസ് 10 സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആർ നോട്ട് പ്രസന്റ് ഇൻ ദ കറന്റ്
ബൈബിൾ. ഇന്ന് ആകെ നിലവിലുള്ള 9 വരങ്ങളേ ഉള്ളൂ.
സോ വാട്ട് ഇസ് പ്രസന്റ് ഡ്യൂറിംഗ് ദീസ് ടൈംസ് ആർ ഓൺലി 9 ഗിഫ്റ്റ്സ്.
ആ 9 വരങ്ങളെ 3 വിഭാഗങ്ങളിലായിട്ട് തിരിക്കാം.
ആൻഡ് ദോസ് 9 സ്പിരിച്വൽ ഗിഫ്റ്റ്സ് കാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3.
മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാം.
വി കാൻ ക്ലാസിഫൈ ദം ഇൻടു 3 ഗ്രൂപ്പ്സ്.
അതിൽ ആദ്യത്തെ 3 എണ്ണത്തിലെ കോമൺ ഗിഫ്റ്റ്സ് എന്ന പേരിൽ വിളിക്കാം.
സി ദ ഫസ്റ്റ് 3 കാൻ ബി കോൾഡ് ആസ് എ കോമൺ ഗിഫ്റ്റ്സ്. കോമൺ ഗിഫ്റ്റ്സ്,
പൊതുവായ വരങ്ങൾ.
വി കാൻ കോമൺ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്.
ആ വാക്ക് നമ്മൾ കാണുന്നില്ലെങ്കിലും പല വേദ ഭാഗങ്ങളിലായിട്ട് അതിന്റെ ആശയം കാണുന്നുണ്ട്.
വി ഡു നോട്ട് സീ ദോസ് സ്പെസിഫിക് വേർഡ്സ് കോമൺ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ബട്ട് വി സീ ദ മീനിംഗ് ഇൻ ദ വേഴ്സ്.
ആ 3 വരങ്ങളും റോമാലേഖനം 12 അധ്യായത്തിൽ കാണുന്നുണ്ട്.
ദോസ് 3 സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആർ ഇൻ റോമൻസ് ചാപ്റ്റർ 12.
അവയുടെ പേരുകൾ ഞാൻ പറയട്ടെ.
ലെറ്റ് മീ മെൻഷൻ ദ നെയിംസ് ഓഫ് ദോസ് ഗിഫ്റ്റ്സ്.
ഒന്നാമത്തെ ശുശ്രൂഷ വരം.
വൺ ഈസ് ദ ഗിഫ്റ്റ് ഓഫ് മിനിസ്ട്രി.
അതിന് തന്നെ പത്രോസ് നൽകുന്നതായ പേര് അതിഥി സൽക്കാരം എന്നാണ്.
ആൻഡ് ദ നെയിം ദാറ്റ് പീറ്റർ ഗിവ്സ് ടു ദാറ്റ് ഈസ് ടു ഷോ ഹോസ്പിറ്റാലിറ്റി.
അതിന് കൊരിന്ത്യലേഖനം നൽകുന്ന പേര് സഹായം എന്നാണ്, ഹെൽപ്പ് എന്നാണ്.
ആൻഡ് ദി നെയിം ദ കൊരിന്ത്യൻസ് ഗിവ്സ് ഫോർ ദ സെയിം ഗിഫ്റ്റ് ഈസ് ഹെൽപ്പ്.
അപ്പോ ദൈവമക്കളെ ശുശ്രൂഷിക്കുക, അതിഥികളെ സൽക്കരിക്കുക, ഇത് പറയുന്നത് ഒരു കൃപാവരമാണ്.
ടു മിനിസ്റ്റർ ടു ഗോഡ്സ് ചിൽഡ്രൻ ടു ഷോ ഹോസ്പിറ്റാലിറ്റി ഈസ് വൺ ഓഫ് ദ ഗിഫ്റ്റ്.
ഈ വരത്തിന്റെ പ്രാധാന്യം എന്താണ്?
What is the importance of this gift?
അതിന്റെ വാല്യൂ എന്ത് മാത്രമാണ്?
What is the value of this gift?
പത്രോസ് അതിന്റെ വിലയും കൂടെ പറയുന്നുണ്ട്.
Peter also mentions the value for that gift.
പത്രോസ് 1 പത്രോസ് 4 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ അതിഥി സൽക്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോരുത്തർ പിറുപിറുപ്പ് കൂടാതെ അതിഥി സൽക്കാരം ആചരിക്കട്ടെ.
In 1 Peter chapter 4, Peter talks about hospitality. Let each one administer hospitality without murmuring.
ഇനി അതിന്റെ അടുത്തതിന്റെ പിന്നത്തെ വാക്യം 11 വാക്യം ചേർത്ത് വായിച്ചാൽ,
if you want to read even verse 11 together,
ഒരുത്തർ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ അതാണ് അതിഥി സൽക്കാരം.
If anyone ministers, let him do it with ability.
ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണം അതിഥികളെ സൽക്കരിക്കട്ടെ.
Let everyone show hospitality according to the ability God has given.
ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നുവെങ്കിൽ,
ആൻഡ് ഇഫ് എനിവൺ സ്പീക്സ് ദി ഓറക്കിൾസ് ഓഫ് ഗോഡ്,
ദൈവം നൽകുന്ന പ്രാപ്തികത്തോണമാകട്ടെ.
ലെറ്റ് ഹിം ഡു ഇറ്റ് ആസ് അക്കോർഡിംഗ് ടു ദി എബിലിറ്റി ഗോഡ് ഹാസ് ഗിവൻ.
അപ്പോൾ അതിഥി സൽക്കാരത്തിനും പ്രസംഗത്തിനും തുല്യ വിലയാ ദൈവജനം നൽകിയിട്ടുള്ളത്.
സോ ഫോർ ദി പ്രീച്ചിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഫോർ ഷോയിങ് ഹോസ്പിറ്റാലിറ്റി ഈക്വൽ വാല്യൂ ഹാസ് ബീൻ ഗിവൻ ബൈ ദ വേർഡ് ഓഫ് ഗോഡ്.
നമ്മുടെ കാഴ്ചപ്പാടിൽ പ്രസംഗം വലിയ വരമാണ്.
ഇൻ അവർ വ്യൂ പ്രീച്ചിങ് ദാറ്റ് ഗിഫ്റ്റ് ഇസ് ഗ്രേറ്റ് ഗിഫ്റ്റ്.
എന്നാൽ അതിഥികളെ സൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥാനപരമായിട്ട് നമ്മൾ വിചാരിക്കാറുണ്ട്.
ബട്ട് ഷോയിങ് ഹോസ്പിറ്റാലിറ്റി ഇസ് ഓൺലി എ മൈനർ ഗിഫ്റ്റ്.
സുവിശേഷ സംബന്ധമായി അങ്ങനെ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, തിരുനാമ നിമിത്തം ജാതികളോടൊന്നും വാങ്ങാതെ ഇറങ്ങി പുറപ്പെട്ട ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാവുന്നു.
ജോൺ ടോക്സ് അബൌട്ട് ദാറ്റ് ഫോർ ദ സേക്ക് ഓഫ് ദ ലോർഡ്സ് നെയിം ഹു ഹാവ് സെറ്റ് about for his work without taking anything from the Gentiles, we have to show hospitality.
അപ്പോൾ ദൈവികമായ ശുശ്രൂഷകൾ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ആരുമായിക്കൊള്ളട്ടെ, അവരെ സൽക്കരിക്കുക. സഭയുടെ ചുമതലക്കാരാകട്ടെ, സുവിശേഷ വേലക്കാരാകട്ടെ, ഉപദേഷ്ടാക്കന്മാരാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവരെ സൽക്കരിക്കുക എന്ന് പറയുന്നത് പ്രസംഗിക്കുന്ന ആ വരത്തിന് തുല്യമായ വിലയുള്ളതായ വരമാണ്.
Whomsoever it might be who are engaged in the Lord's service, be it evangelists, be it ministers, deacons, elders, we have to show them hospitality in the same level as and we treat them in the same level as the gift of preaching.
അപ്പോൾ ദൈവം നമ്മെ വേല ചെയ്യാനാക്കിയിരിക്കുക.
So God has placed us to work.
വേലയാണ് കഴിവ് എന്താണ്?
What is the ability God has given to work?
അത് സൽക്കാരം.
That is hospitality.
എല്ലാ ദൈവമക്കൾക്കുള്ള വരമാണ്.
This is a gift for all God's children.
ഇനി രണ്ടാമത്തെ പ്രധാനമായ വരം,
and the second important spiritual gift,
കരുണ കാണിക്കാനുള്ള വരമാണ്.
Is to show mercy.
നല്ല ശമരിയക്കാരനെ പോലെ,
just like the good good Samaritan.
കരുണ അർഹിക്കുന്ന ആളുകൾക്ക് കരുണ കാണിക്കുക.
Them that deserve mercy to show mercy to.
ഇനി മൂന്നാമത്തെ വരത്തെ കുറിച്ചും അതേ റോമാലേഖനം 12 പറയുന്നുണ്ട്.
And in the same Romans 12 we see the third spiritual gift.
അത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്.
That is to give unto the Lord's work.
ദൈവം നൽകുന്ന ഭൗതിക നന്മകൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക.
The material blessings he has given us, let us give for the Lord's work.
അപ്പോൾ ഈ മൂന്ന് വരങ്ങൾ ലഭിക്കാത്ത ഒരു ദൈവമേതൽ പോലും ഇല്ല.
So there is no child of God who has not received these three spiritual gifts.
നമ്മൾ ഈ മൂന്ന് വരങ്ങൾ ഉപയോഗിക്കാറുണ്ടോ?
Do we use these three spiritual gifts?
സ്തോത്രകാഴ്ച ഇടുന്നുണ്ടോ എന്നല്ല എന്റെ ചോദ്യം.
I'm not asking you whether you put the offertory.
അളിയനെ കൊച്ചപ്പനെ സൽക്കരിക്കുന്നുണ്ടോ എന്നല്ല എന്റെ ചോദ്യം.
I'm not asking you whether you show hospitality to your relations.
വളരെ പ്രധാനമായ മൂന്ന് വരങ്ങൾ.
These are very important three spiritual gifts.
ഇതുകൊണ്ട് നാം എത്രത്തോളം വേല ചെയ്ത് നമ്മുടെ യജമാനെ പ്രസാദിപ്പിച്ചിട്ടുണ്ട്.
How much have we worked using these gifts and pleased our master?
ഇവയെ ഉപയോഗിക്കാനുള്ള വലിയൊരു ആവേശം നമ്മളിൽ ഉണ്ടാകണം.
We should have the great zeal to take and use these spiritual gifts.
ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരട്ടെ.
Now let's come to the second portion.
അത് റിസർവ്ഡ് കാറ്റഗറി എന്ന് വേണമെങ്കിൽ ഒരു പേരും കൊടുക്കാം.
Let us give it a name as a reserved group of spiritual
gifts. എല്ലാവർക്കും അവാർഡ് കൊടുത്തിട്ടില്ല.
Not everyone have received this.
എല്ലാവർക്കും ഉണ്ടെന്ന് ക്ലെയിം ചെയ്യാൻ ഒക്കത്തില്ല.
And everyone cannot claim they have received.
സഹോദരന്മാരാരും ശ്രമിക്കുകയും വേണ്ട.
And sisters do not have to put any effort to claim that they have.
അത് ദൈവത്തിന്റെ വചനം പരസ്യമായി ശുശ്രൂഷിക്കുന്ന കാര്യമാണ്.
That is to public proclamation of the word of God.
അതേക്കുറിച്ച് എഫേസർ 4 അധ്യായം 11 വാക്യം പറയുന്നുണ്ട്.
Ephesians 4:11 talks about that.
സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ,
evangelists, the shepherds and the ministers.
അതെല്ലാം masculine gender തന്നെ പറഞ്ഞിരിക്കുകയാണ്.
It's all mentioned in the masculine gender.
അത് പുല്ലിംഗത്തിൽ മാത്രമേ ഉള്ളൂ, അത് neuter gender-ലും പറഞ്ഞിട്ടില്ല.
And it is only in the masculine gender and not even the neutral gender has been used.
ദൈവത്തിന്റെ വചനം അറിയിക്കാൻ സുവിശേഷകന്മാർ,
that is to proclaim the word of God, evangelists.
സഭകളുടെ പരിപാലനത്തിനായി ഇടയന്മാർ,
for the nourishment of the church we have the shepherds.
വേദപുസ്തകം പഠിപ്പിക്കാനായി ഉപദേഷ്ടാക്കന്മാർ,
and to teach the word of God we have the teachers.
അത് ചുരുക്കം ചില ആളുകൾ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുകയാണ്.
That has been limited to a chosen few people.
അങ്ങനെയുള്ള ആളുകളെ ദൈവം പ്രത്യേകമായി വിളിച്ചിരിക്കും.
And God would have specifically called such people for this work.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ വിളിക്കും.
And the Holy Spirit of God will surely call these people.
അവരുടെ ഹൃദയത്തിൽ വിളിയെക്കുറിച്ചുള്ള ബോധ്യം പടിപടിയായി നൽകിക്കൊണ്ടായിരിക്കും.
And progressively the realization of the call will be given into their hearts.
വിളി മാത്രമല്ല അതിനുള്ള ഭാരവും നൽകിക്കൊണ്ടായിരിക്കും.
Not only the call but also the burden will be given into their hearts.
അപ്പോൾ വിളി വ്യക്തമായിരിക്കും.
So the call will be very clear.
ഭാരം വ്യക്തമായിരിക്കും.
The burden will also be clear.
മൂന്നിലുള്ള കഴിവുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടാകും.
Third, they will also have the realization that they have the ability.
നാല്,
fourthly,
അത് അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭകൾക്കും ബോധ്യമാകും.
And also it will be made known to the church in which they are situated.
അഞ്ച്, ഈ വരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഫലം ഉണ്ടാവുകയും ചെയ്യും.
And fifthly, when these gifts are taken and used there will be fruits.
അപ്പോൾ ഒരാളെ സുവിശേഷകനായി ദൈവം വിളിച്ചാൽ,
so if God has called a person as an evangelist,
ഈ അഞ്ച് കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം.
So he should use these five measures for his examination.
ഒന്ന്, എന്റെ ഹൃദയത്തിൽ അതേക്കുറിച്ചുള്ള വ്യക്തമായ നിർണയം ദൈവം തരുന്നുണ്ടോ?
One, God has given me a specific discernment regarding that.
രണ്ട്, ആ ജോലി ചെയ്യാനുള്ളതായ വലിയൊരു ഭാരം, ഒരു ആവേശം എന്നിലുണ്ടോ?
Secondly, do I have the great burden to fulfill that work?
മൂന്നാമതായിട്ട്, ആ ജോലി ചെയ്യാനുള്ളതായിരിക്കുന്ന കഴിവ് എനിക്ക് നൽകിയിട്ടുണ്ടോ?
Thirdly, God has given me the ability to do that.
നാലാമതായിട്ട്, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്ക് ആ കാര്യത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു.
Fourthly, is the local assembly aware or realizing that gift in me?
അഞ്ചാമതായിട്ട്, ഞാൻ ഈ കാര്യം ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ, ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ?
And fifthly, because I take and use the spiritual gift, has anyone received any fruit?
ഇനി ഒരാളെ സഭയുടെ മൂപ്പനായിട്ട് ദൈവം വിളിക്കുമ്പോഴും ഈ അഞ്ച് കാര്യങ്ങൾ പരിശോധിക്കണം.
Even when God is calling anyone to be an elder, these five measures have to be examined.
ഒരാളെ ബൈബിൾ ടീച്ചർ ആയിട്ട് ദൈവം വിളിക്കുമ്പോഴും ഈ അഞ്ച് കാര്യം പരിശോധിക്കണം.
Even when somebody is called as a Bible teacher, these five things have to be checked.
അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളിലൂടെ ദൈവം ഒരാളെ വിളിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമാക്കാൻ പറ്റും.
So through these five metrics a person can understand that God has truly called.
ഞാൻ പറഞ്ഞല്ലോ, അത് റിസർവ്ഡ് കാറ്റഗറി എന്ന് വേണമെങ്കിൽ വിളിക്കാം, വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം നൽകി.
I mentioned to you that it's a reserved group of spiritual gift. It's only for a chosen few. It's limited to a few people.
ഇനി ബാക്കി എത്രയുണ്ട്?
So how many are remaining?
ബാക്കി പറഞ്ഞ ഓർമ്മയുണ്ടോ? ആകെ 19, അതിൽ 10 പോയി.
Out of 19, 10 has gone.
പിന്നെ 9 ഉള്ളൂ.
Then remains 9.
9-ൽ മൂന്ന് വരങ്ങൾ എല്ലാവർക്കും ഉള്ള.
Out of 9, 3 are common to all gifts.
മൂന്നെണ്ണം ചിലർക്ക് മാത്രമുള്ള.
And 3 are reserved for certain people.
പിന്നെ എത്രയുണ്ട്?
Then how many are remaining?
മൂന്നേ ഉള്ളൂ.
Then remaineth only 3.
അത് റോമാലേഖനം 12-ാം അധ്യായത്തിലുണ്ട്.
That Romans chapter 12 talks about.
അത് ആളാം പ്രതി ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്.
That is in relation to the individual service ministry.
ഒന്ന്, ആളാം പ്രതി പഠിപ്പിക്കുക.
One is to teach one-on-one individually.
ഉപദേശം എന്നാണ് അവിടെ വായിക്കുന്നത്.
That is talking about teaching.
ഉപദേഷ്ടാവ് എന്നല്ല, ഉപദേഷ്ടാവ് ഒന്ന് വരുന്നത് എഫേസ്യർ 4-ലാണ്, ഇവിടെ ഉപദേശം.
Ephesians 4 talks about the teacher, here it talks about teaching.
ഒരാൾ വ്യക്തിപരമായി മറ്റുള്ളവരെ ഉപദേശിക്കുക, ആളാം പ്രതി മിനിസ്ട്രി.
One person he teaches one person lesson is a personal teaching.
Adutha prabodhanam exhortation.
Secondly, we see exhortation.
Upadesham ennu paranjal positive aaya karyam padipikkuna.
Teaching is with regards to positive teaching.
Ennal prabodhanam ennu paranjal varan pogunna thettukale munbichundu kaanikkunnana prabodhanam exhortation.
But exhortation is also to point out the pitfalls that can happen.
Ini moonamathathu,
thirdly,
leading.
Leading.
Nayikkuka.
That is to lead.
അത് ചില ആളുകൾ പ്രത്യേകമായ വരമായിട്ട് ദൈവം നൽകിയിരിക്കുന്നു.
There is a special gift God has endowed to certain people.
ആളുകളെ സംഘടിപ്പിക്കുക.
To gather the people.
അവരെ നയിക്കുക.
And to lead them.
ജീവിതം കൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ കർത്താവിങ്കിലേക്കും ദൈവകൃപയിലേക്കും നയിക്കുക.
Through their life and through their work they are able to gather, attract and lead people to Lord.
ഈ മൂന്ന് വരങ്ങളാണ് നമുക്കുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വാസ്തവമായി ആവശ്യമുള്ളത്.
These are the three spiritual gifts that we have to really examine whether we do have it or not.
എന്നാൽ ഈ ലഭിച്ചിരിക്കുന്ന മൂന്ന് വരങ്ങൾ അല്പത്തിൽ നമ്മൾ വിശ്വസ്തരായി കഴിയുമ്പോൾ അധിക കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും.
But when we are faithful regarding the three spiritual gifts which we have received, then when we are faithful in few, God will make us faithful in much more.
എത്ര വ്യക്തമായ ഒരു പഠിപ്പിക്കലാണ് ഈ വിഷയത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ.
What a very clear teaching is this regarding the spiritual gifts.
ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത് വേല ചെയ്യാൻ വേണ്ടിയാണ്.
Here God has placed us with a purpose that we might work.
ആ വേലയ്ക്ക് യജമാനനുണ്ട്.
And for that work there is a master.
ആ യജമാനൻ ഒരു ദിവസം അതിനെല്ലാം കണക്ക് നമ്മളോട് ചോദിക്കും.
And this master on one day is going to ask of us an account.
പലപ്പോഴും നമുക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ശരിയായ ചിന്തയും ബുദ്ധിയും ഉണ്ടാകാറില്ല.
Many times we do not have the right realization and the thinking about this.
നമ്മുടെ കർത്താവ് ഇന്ന് വരികയാണെന്ന് വിചാരിക്കുക.
Let us assume that the Lord is coming tonight.
അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇന്ന് അവസാനിക്കുന്നു വിചാരിക്കുക.
Or perhaps our life is ending tonight.
കർത്താവിന്റെ അടുക്കൽ ക്രിസ്തുവിന്റെ ആയാസനത്തിനു മുമ്പാകെ നാം ചെന്ന് കണക്ക് ബോധിപ്പിക്കേണ്ട സമയത്ത് നാം ചെയ്ത നമ്മെ ഏൽപ്പിച്ചതായ ഈ വേലയുടെ കാര്യത്തിൽ നാം എത്ര വിശ്വസ്തത പാലിച്ചു എന്ന് കണക്ക് കൊടുക്കേണ്ടതല്ലേ.
And when we have to give an account before the judgment seat of Christ, is it not necessary for us to give an account regarding the work that has been entrusted upon us?
മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് വേല ചെയ്യാനാണ്.
Our God created man so that he might work.
നമുക്ക് വേല ചെയ്യാം.
Let us work.
വരും ദിവസം കുറെ കൂടെ ഉത്സാഹിക്കാം.
In the coming days let us be more enthusiastic.
അങ്ങനെ യജമാനനെ പ്രസാദിപ്പിച്ച് ജീവിക്കാം.
And let us please our master.
ഇനി ആറാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ.
Let us come to the sixth lesson.
രണ്ടാം ഉൽപ്പത്തി 2:15 പതിനഞ്ചാം വാക്യത്തിൽ തന്നെ.
It is there in Genesis chapter 2 and verse 15.
തോട്ടത്തെ കാക്കുവാൻ വേണ്ടിയാണ് അവനെ ആക്കിയത്.
God kept man that he might keep the garden.
ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും വേണ്ടി മനുഷ്യനെ ആക്കി.
To tend and keep the garden of Eden.
തോട്ടത്തെ കാക്കണം.
That he has to keep the garden.
ഏദൻ
garden of Eden.
ഏദൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഡിലൈറ്റ് എന്നാണല്ലോ, സന്തുഷ്ടി.
The meaning of Eden itself is delight.
ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സന്തുഷ്ടിയോടുകൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ തോട്ടങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്.
God's desire is that with delight we might keep the garden that God has given to our responsibility.
ആദാം ഹവ്വമാർ പരാജയപ്പെട്ടു.
Adam and Eve, they failed in this respect.
സന്തുഷ്ടി അധികകാലം അനുഭവിക്കാൻ അവർക്ക്.
And they were not able to enjoy the delight for
ഒരിക്കലും തിരികെ പ്രവേശിക്കാൻ കഴിയാത്ത നിലയിൽ തോട്ടത്തിൽ ദൈവമാരെ പുറത്താക്കി.
And they were cast out of the garden in a manner where they could never ever return.
നൂറ്റാണ്ടുകൾ അവർ ജീവിച്ചിരുന്നു.
They lived for centuries.
930 വയസ്സ് പ്രായമായിട്ട് ആദാം മരിച്ചായിട്ട് നമ്മൾ വായിക്കുന്നു.
We see Eden Adam died when he was 930 years old.
എത്രയോ നൂറ്റാണ്ടുകൾ ഈ സന്തുഷ്ടി നഷ്ടപ്പെട്ടവനായിട്ട് ജീവിച്ചു.
How many years he led a life without this delight?
എന്തായിരുന്നു കാരണം?
What was the reason?
തോട്ടം കാത്തില്ല.
Because he did not keep the garden.
അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവൻ ചെയ്തില്ല.
Because he did not do the responsibility that was given to him.
എത്ര ദൈവമക്കൾ വാടിയ മുഖത്തോടെ ദിവസം തോറും ജീവിക്കുന്നു.
How many children of God are spending their days with saddened face?
സന്തുഷ്ടി ഇല്ലാതെ ഏറെ നഷ്ടപ്പെട്ട അവസരം അനുഭവത്തിൽ.
Without delight in the manner of having lost Eden.
ആദാമിന്റെ മനോഹരമായ തോട്ടത്തിൽ സന്തുഷ്ടിയുടെ സ്ഥലത്തുണ്ടാക്കി.
God had placed Adam in the garden of Eden in the place of delight.
അതിനെ കാക്കുന്ന കാര്യത്തിൽ ആദാം പരാജയപ്പെട്ടു.
But Adam failed in his responsibility.
സാത്താനെ പ്രവേശിക്കാൻ അവസരം ഉണ്ടായി.
He gave an opportunity for Satan to enter.
ആദാമിന്റെ ജോലിയിലെ വിശ്വസ്തത ഇല്ലാതെയായി.
And the faithfulness of Adam was fallen.
ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന തോട്ടങ്ങൾ ഏതൊക്കെയാണ്?
What are the gardens that God has given or entrusted to us?
ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ പ്രായോഗികമായിട്ട് ഓർപ്പിക്കാമെന്ന് വിചാരിക്കുക.
Practically let me remind you two or three of them.
നമ്മുടെ കർത്താവ് തോട്ടത്തെക്കുറിച്ച് പറഞ്ഞത് പ്രധാനമായിട്ട് യോഹന്നാ 15-ാം അധ്യായത്തിലാണല്ലോ.
Our Lord Jesus Christ has talked very in detail about garden in John chapter 15.
എന്റെ പിതാവ് തോട്ടക്കാരനും നിങ്ങൾ ഞാൻ മുന്തിരിവള്ളിയുമാകുന്നു.
I am the vine and my father is the wine dresser.
എന്റെ പിതാവ് തോട്ടക്കാരനാകുന്നു.
My father is a wine dresser.
ദൈവം നമ്മെ തോട്ടത്തിലാക്കിയിരിക്കും, അവനാണ് അതിന്റെ യജമാനൻ, ഉടമസ്ഥൻ അവനാണ്.
God has placed us in the garden and he is the wine dresser, he is the master.
ഉത്തമഗീതത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ തോട്ടങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ അവിടെ ഇവിടെ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു.
When we read from the song of Solomon's, we see about the mention of gardens in several places.
ഒന്നാമതായിട്ട് നമ്മെ കാപ്പാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന തോട്ടത്തിന്റെ വിശദീകരണം ഒന്നാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിലുണ്ട്.
In chapter 1 and verse 6, the details of the garden which has been entrusted that we might keep is mentioned.
ആ വാക്യം നോക്കാം.
Let us read from that.
ഉത്തമഗീതം ഒന്നിന്റെ ആറാം വാക്യം.
Songs of the Solomon, chapter 1, verse 6. Do not look upon me because I am dark. Because the sun has tanned me, my mother's sons were angry with me. They made me the keeper of the vineyards, but my own vineyard I have not kept.
ഞാൻ എന്റെ മുന്തിരിത്തോട്ടം സൂക്ഷിച്ചില്ല.
I did not keep my own vineyard.
എന്റെ മുന്തിരിത്തോട്ടത്തെ ഞാൻ കാത്തില്ല.
I did not keep my vineyard.
ആദമിനെ കാപ്പാൻ വേണ്ടി തോട്ടത്തിലാക്കി.
Adam was placed to keep the garden.
ഇവിടെ ശൂനേകാരി പറയുകയാണ്, ഞാൻ പല കാര്യങ്ങളും ചെയ്തു.
Here the Shulamite confessing, I have done so many things.
എന്റെ സഹോദരന്മാരെ തോട്ടത്തിലാക്കി.
I had kept the gardens of my brethren.
ഞാൻ അവരുടെ ഇവിടെ ഒക്കെ തോട്ടങ്ങൾ നോക്കി.
I looked after the vineyards of many.
ഞാൻ restless ആയിട്ട് ജോലി ചെയ്തു.
I worked without rest.
ഒരുപാട് പണികൾ ഞാൻ ചെയ്തു.
I did a lot of tasks.
പക്ഷേ വേദനയോടെ അവള് പറയാം, ഞാൻ എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം.
But with great burden she says, I did not keep my own vineyard.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ സന്തുഷ്ടി ഈ തോട്ടം ഇല്ലാതെയാക്കാൻ നിരന്തരമായി പരിശ്രമിക്കുന്ന ഒരു ശത്രുവില്ലേ?
Is there not enemy who is incessantly trying to take away this garden or this delight that we have in the life?
ഞാൻ കഴിഞ്ഞ ദിവസം സങ്കീർത്തനം വായിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ചിന്തയുണ്ട്.
When I was reading the Psalms, there was a very marvelous thought that made me think.
66th സങ്കീർത്തനത്തിന്റെ 12th വാക്യമാണ്.
It is Psalm 66 verses 12.
ഈ നമ്മുടെ സ്വന്തം മുന്തിരിത്തോട്ടം കാപ്പാൻ കഴിയാതെ സന്തുഷ്ടി നഷ്ടപ്പെടുത്തുന്ന പിശാചിന്റെ ഒരു വലിയ തന്ത്രം അവിടെ നമ്മൾ കാണുന്നുണ്ട്.
വി സീ ദ ഗ്രേറ്റ് വൈൽ ഓഫ് ദ ഡെവിൾ വേർ ഹി കോസ്ഡ് അസ് ടു ലൂസ് ദ ഡിലൈറ്റ് ബൈ നോട്ട് കീപ്പിംഗ് അവർ ഓൺ വൈനിയാർഡ്.
12th വാക്യം.
യു ഹാവ് കോസ്ഡ് മെൻ ടു റൈഡ് ഓവർ അവർ ഹെഡ്സ്. വി വെന്റ് ത്രൂ ഫയർ ആൻഡ് ത്രൂ വാട്ടർ, ബട്ട് യു ബ്രോട്ട് അസ് ഔട്ട് ടു റിച്ച് ഫുൾഫിൽമെന്റ്.
നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി.
യു ഹാവ് കോസ്ഡ് മെൻ ടു റൈഡ് ഓവർ അവർ ഹെഡ്സ്.
ഇതെങ്ങനെയാണ് സാധിക്കുന്നത്?
ഹൗ കൻ ദിസ് ബി പോസിബിൾ?
മനുഷ്യരെ തലകയറി ഓടിപ്പിക്കുക.
ടു ക്രോസ് മെൻ ടു റൈഡ് ഓവർ അവർ ഹെഡ്സ്.
അങ്ങനെ മനുഷ്യർ നമ്മുടെ തലകയറി ഓടിയിട്ടുണ്ടോ?
ക്യാൻ ഹാവ് മെൻ റിയലി ഡൺ ലൈക് ദിസ് ഓൺ അവർ ഹെഡ്സ്?
ഓടിക്കുന്നത് എവിടെയാണ്?
വേർ ഡു ദേ ക്രോസ് ടു റൈഡ്?
മനുഷ്യർ ഓടിക്കുന്നത്
വാട്ട് ടു മെൻ റൈഡ്?
റോഡ് എവിടെയല്ലേ, തല കൂടെയാണ് ഓടി.
ഇറ്റ്സ് ഓൺ ദ റോഡ്സ്, ഇറ്റ്സ് നോട്ട് ഓൺ അവർ ഹെഡ്സ്.
വണ്ടികൾ ഓടിക്കുന്ന റോഡ് എവിടെയാണ്?
ദ വെഹിക്കിൾസ് ആർ ഡ്രിവൻ ഓൺ ദ റോഡ്.
തലയെ കൂടെ വണ്ടി ഓടിച്ചത് ആരും കേട്ടിട്ടില്ല.
നോ വൺ ഹാസ് ഹേർഡ് അബൌട്ട് ദിസ്.
ഇവിടെ സങ്കീർത്തക്കാൻ പറയാം, നീ ഞങ്ങളെ, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽക്കാൻ ഓടിക്കുമാറാക്കി.
ദ സാമി സേസ് യു ഹാവ് കോസ്ഡ് മെൻ ടു റൈഡ് ഓവർ അവർ ഹെഡ്സ്.
ഞങ്ങൾ പലപ്പോഴും തീയിലും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു.
ആൻഡ് വി ഹാഡ് ടു പാസ് ത്രൂ ഫയർ ആൻഡ് വാട്ടർ.
എങ്കിലും നീ ഞങ്ങളുടെ സമൃദ്ധിയിലേക്ക്, ഡിലൈറ്റിലേക്ക്, ഏദനിലേക്ക് കൊണ്ടുവന്നിരിക്കും.
ബട്ട് യു ബ്രോട്ട് അസ് ഔട്ട് ടു റിച്ച് ഫുൾഫിൽമെന്റ്, ടു ദി ഡിലൈറ്റ് ഓഫ് ഈഡൻ.
ഇതെന്ത് സങ്കീർത്തനക്കാരന്റെ മനസ്സിൽ ഈ സമയത്ത് ഉണ്ടായിരുന്ന ചിന്ത എന്തായിരിക്കും?
സോ വാട്ട് വുഡ് ഹാവ് ബീൻ ദ തോട്ട്സ് ദാറ്റ് വേർ വെല്ലിംഗ് അപ്പ് ഇൻ ദ മൈൻഡ് ഓഫ് ദ സാം?
ഞാനിതൊന്ന് അന്ന് കണ്ടുപിടിക്കാനൊരു അന്വേഷണം നടത്തി.
ഐ മെയ്ഡ് എൻ ഇൻവെസ്റ്റിഗേഷൻ ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് കുഡ് ഹാവ് ബീൻ.
സങ്കീർത്തനക്കാരൻ ഇത് എഴുതിയ കാലത്തും അതിനു മുമ്പും,
ബിഫോർ ദ സാമിസ്റ്റ് റോഡ് ദിസ് ആൻഡ് ബിഫോർ ദാറ്റ്,
ലോകത്തിലെ പല ജാതികൾ, പ്രത്യേകിച്ച് മിസ്രയീമ്യരും ബാബിലോണിയരും, അതിനുശേഷം മറ്റുള്ള ചില ആളുകളും,
ദേർ വർ സോ മെനി നേഷൻസ് ഇൻ ദ വേൾഡ്, എസ്പെഷ്യലി ദ ഈജിപ്ഷ്യൻസ്, ദ ബാബിലോണിയൻസ് ആൻഡ് മെനി അതർ പീപ്പിൾ,
അവർ യുദ്ധത്തിന് പോയി തോറ്റ പടയാളികളെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ,
ആൻഡ് വെൻ ദേ ഗോ ഫോർ എ ബാറ്റിൽ ആൻഡ് വെൻ ദേ ബ്രിങ് ബാക്ക് ദ ക്യാപ്ചേർഡ് സോൾജേഴ്സ്,
പടയാളികളെ അവർ കൊല്ലും.
ദേ വിൽ പുട്ട് ടു ഡെത്ത് ദ സോൾജേഴ്സ്.
കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന മാർഗം
ആൻഡ് ദ മീൻസ് ദാറ്റ് ദേ യൂസ്ഡ് ടു ഡിസ്ട്രോയ് ദം,
പടയാളികളെ വരിവരിയായി കിടത്തും,
ഈസ് ദാറ്റ് ദേ യൂസ്ഡ് ടു മേക്ക് ദ സോൾജേഴ്സ് ലൈ ഇൻ ലൈൻ.
ഒരു ചരട് പിടിച്ച് എല്ലാ പടയാളികളുടെ തല ആ ചരടിനോട് ചേർത്ത് വെക്കും.
ആൻഡ് ദേ വിൽ ഹോൾഡ് എ മെഷറിംഗ് ലൈൻ ആൻഡ് ദേ വുഡ് കീപ് ദ ഹെഡ്സ് ഓഫ് ദ സോൾജേഴ്സ് ഓൺ ദ ലൈൻ.
അതിനുശേഷം രഥത്തിന്റെ ചക്രം അവരുടെ തലയുകളിലൂടെ കയറ്റി അവരെല്ലാവരും കൊല്ലും.
ആൻഡ് ദെൻ ദേ വിൽ കോസ് ദ വീൽസ് ഓഫ് ദ ചാരിയറ്റ് ടു റൈഡ് ഓവർ ദി ഹെഡ്സ് ഓഫ് ദ സോൾജേഴ്സ്.
മൃഗീയമായ നിലവരെ കൊല്ലുക.
ദേ വർ കിൽഡ് ഇൻ സച്ച് എ ഹോറിഡ് മാനർ.
തല ചതക്കിയ എന്നൊക്കെ പറഞ്ഞ ഈ ആശയത്തിൽ നിന്നുണ്ടായതാണ്.
ഇൻഫാക്ട് ദി മീനിങ് ഓഫ് ക്രഷിംഗ് ദ ഹെഡ് കുഡ് ഹാവ് ഒക്കേർഡ് ഫ്രം ദിസ്.
അപ്പൊ ഈ പടയാളികളുടെ തല ചതക്കിയ മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നത്.
ഇൻഫാക്ട് ദി ഹെഡ്സ് ഓഫ് ദ സോൾജേഴ്സ് ആർ നോട്ട് ഓൺലി ബീങ് ക്രഷ്ഡ്,
അവരുടെ തലമേൽ കയറി ഓടിക്കുക.
ഇൻഫാക്ട് ദേ ആർ കോസിംഗ് ദ ചാരിറ്റ്സ് ടു റൈഡ് ഓവർ ദ ഹെഡ്.
ഇന്നും പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് തലയെ കൂടെ ഈ ഓടിക്കുക എന്നുള്ളത്.
ഈവൻ ടുഡേ ദ ഗ്രേറ്റസ്റ്റ് ട്രിക്ക് ഓഫ് ദ ഡെവിൾ ഈസ് ടു കോസ് ടു റൈഡ് ഓൺ അവർ ഹെഡ്.
നമ്മുടെ തലയെ കൂടെ പലതും ഓടാറില്ലേ?
ആർ നോട്ട് സെവറൽ തിങ്സ് റണ്ണിംഗ് ഓവർ ഹെഡ്?
ശത്രുവായ പിശാജ്,
ദി എനിമി സേറ്റൻ,
ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് ഉണ്ട്.
ദേർ ആർ സോ മെനി അൺനെസസറി തിങ്സ് ദാറ്റ് ഹി ബ്രിങ്സ് ഇൻ.
നമ്മുടെ മനസ്സുകളെ ആണല്ലോ പിശാജ് ആദ്യം സ്വാധീനിക്കാറുള്ളത്. നാം കഴിഞ്ഞ ദിവസം കാര്യം കാണുകയുണ്ട്.
വി ലുക്ക്ഡ് അറ്റ് ഇറ്റ്സ് അവർ minds that Satan influences first of all.
നമ്മുടെ മനസ്സുകളെ സ്വാധീനിച്ച് ആ മനസ്സുകളുടെ ഉപകരണമായി നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ തീർത്ത് അങ്ങനെയാണ് നമ്മളെ പരാജയപ്പെടുത്താറുള്ളത്.
And he influences our minds and causes our bodies to become instruments of that defilement, and that thus he causes us to
അങ്ങനെ അനാവശ്യമായ ചിന്തകള്, അനാവശ്യമായ അസൂയ, അനാവശ്യമായ പക, പിണക്കം, വൈരാഗ്യം, സംശയം, അവിശ്വസ്തത, ഇതെല്ലാം ഈ തലയിൽ കൊണ്ടുവന്ന് ഓടിക്കുകയാണ് പിശാചിന്റെ തന്ത്രം.
So unnecessary thoughts, jealousy, envy, malice, and all kinds of contentions, he brings it into our minds and causes it to ride in our head.
ഈ വേദഭാഗം വായിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മനഃപൂർവ്വം തീരുമാനമെടുത്തു, ഈ ആകുല ചിന്തകളും ടെൻഷനും എല്ലാം മനസ്സിലേക്ക് വരുമ്പോൾ ഈ വാക്ക് ഉറക്കെ പറയണം, നീ മനുഷ്യരെ എന്റെ തലയിൽ കൂടെ കയറി ഓടിക്കുമാറാക്കി.
And when I meditated upon this word, I took a decision to myself, whenever anxious thoughts comes into my head, whenever I have worrying thoughts, I will say this word loudly, you caused men to ride over my head.
അതിനെ അതിജീവിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗമാണ് ഞാൻ കണ്ടത് ഈ വാക്യമാണ്.
And there is only one means to overcome that, that is this word.
നമ്മുടെ ജീവിതങ്ങളുടെ ആകുലത, നമ്മുടെ ടെൻഷനുകൾ, ഇതെല്ലാം അനാവശ്യമായിട്ടുള്ള ചിന്തകളായി നമ്മുടെ തലയിലോട്ട് കൊണ്ടുവരുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കാതെ ഈ ചിന്തകൾക്ക് സ്ഥാനം കൊടുത്തു കഴിയുമ്പോൾ തലയിൽ കൂടെ കയറി ഇങ്ങനെ ഓടിക്കൊണ്ടായിരിക്കും.
So when we give place to the anxieties and worries in our life without trusting on the Lord, it is like mentioned in this verse, we are allowing them to ride on our heads.
അങ്ങനെ മിസ്രയീമ്യരും ബാബിലോണിയരും ഇസ്രായേൽ മക്കളെ അവരുടെ തലമേൽ കയറി ഓടിച്ചോ?
Is it true what is mentioned here, the Egyptians and the Babylonians, did they ride over the heads of the Israelites?
അടുത്ത വാക്യം പറയാണ്,
the next verse says,
നീ ഞങ്ങളെ പലപ്പോഴും വെള്ളത്തിലും തീയിലും കൂടെ കിടക്കേണ്ടതായിട്ട്
വന്നു. But you we went through fire and through water many a time.
മിസ്രയീമർ ഒരിക്കൽ ഇസ്രായേൽ മക്കളെ വെള്ളത്തിൽ കൂടെ കടത്താൻ ശ്രമിച്ചു.
The Egyptians once upon a time tried to cause the Israelites to pass through water.
അവരുടെ രഥങ്ങളുമായി ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു.
And they followed the Israelites with their chariots.
ആ ചെങ്കടൽ രണ്ടായി വിഭാഗിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ,
if the Red Sea was not parted into two,
എന്ത് സംഭവിക്കും?
What would have happened?
അവരുടെ തന്ത്രം അനുസരിച്ച് ഇസ്രായേൽ മക്കൾ കുറെ ആളുകളെങ്കിലും വരുവരിയായി കിടത്തി അവരുടെ തലയിൽ കൂടെ ഈ രഥത്തിന്റെ വീല് കയറ്റുമായിരുന്നു.
According to their evil schemes, at least many of the Israelites, they would have been caused to lie in the line and the chariots would have run over them.
തലയിൽ കയറി ഓടിക്കുമാറാക്കുമായിരുന്നു.
And God, they would have ridden over their head.
എന്നാൽ ദൈവം എന്ത് ചെയ്തു?
But what did God do to them?
വിശ്വാസത്തിന്റെ വടി ചെങ്കടലിന്റെ മീതെ നീട്ടിയപ്പോൾ,
when the staff of faith was stretched over the Red Sea,
ചെങ്കടൽ രണ്ടായി വിഭാഗിക്കപ്പെട്ടു.
The Red Sea was parted into two.
ഫറവോൻ തലയിൽ കയറി ഓടിക്കുമാറാക്കി.
Pharaoh tried to ride over the head.
ആകുല ചിന്തകൾ അവരെ ബാധിച്ചു.
And the anxieties caused them worry.
പുറകിലേക്ക് നോക്കിയാൽ ഫറവോന്റെ സൈന്യം.
When they looked back, it was the army of the Pharaoh.
മുമ്പിൽ ആർത്തിരം വന്ന ചെങ്കടൽ.
And in front of them is the bellowing Red Sea.
ഇതിന്റെ നടുവിൽ ദൈവജനം എന്ത് ചെയ്തു?
And in the midst of this, what did God's children do?
സകല ആകുലങ്ങളുമായി ദൈവത്തിങ്കലേക്ക് വന്നു.
Oh, they came to the presence of God with all their anxieties.
അവർ വെള്ളത്തിന്റെ നടുവിൽ കൂടെ കടന്നുപോയി.
And they passed in the midst of the water.
അതിന്റെ അപ്പുറം ചെന്നപ്പോൾ,
and when they crossed the other,
ഞങ്ങളുടെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു.
Oh, you have brought us into fulfillment.
ഞാൻ വിചാരിക്കുന്ന സങ്കീർത്തനക്കാരൻ ഈ കാര്യം മനസ്സിൽ നന്നേപോലെ ഓർക്കുന്നുണ്ടായിരുന്നു.
Perhaps the psalmist would have been so very familiar with this event.
ഞങ്ങളുടെ പിതാക്കന്മാർ,
our forefathers,
ഇസ്രായേലിൽ നിന്ന് പോന്നപ്പോൾ,
when they escaped from Egypt,
ശത്രു തലയിൽ കയറി ഓടിക്കുമാറാക്കിയതാ.
The enemy tried to ride over their head.
എന്നാൽ ദൈവം സർവശക്തനായിരുന്നു.
But God was almighty.
വെള്ളത്തിൽ കൂടെ ഞങ്ങൾ കടന്നു.
Oh, we passed through the water.
അതിലും ഒരിക്കലും സംഭവിക്കാത്തതുപോലെ.
And like never it has ever happened.
ഞങ്ങളുടെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു.
God has led us into abundance.
ഞങ്ങളെ ഏദനിലേക്ക് കൊണ്ടുവന്നു.
God has brought us into Eden.
ആ സന്തുഷ്ടിയിലേക്ക് അവരെ കൊണ്ടുവന്നു.
God has brought us into prosperity.
രണ്ട്,
secondly,
ഞങ്ങൾ തീയിൽ കൂടെ കടക്കേണ്ടി വന്നു.
We had to pass through fire.
ആരാണ് തീയിൽ കൂടെ കടത്തിയത്?
Who was the one who caused them to pass through fire?
ബാബിലോണിയരാണ്.
It was the Babylonians.
അവരാണ് തലയിൽ കൂടെ രഥം കയറ്റി ഓടിക്കുമാറാക്കി ചെയ്തുകൊണ്ടിരുന്നത്.
It was they were the ones who were riding over the heads of men.
ബാബിലോണിയ അടിമത്തത്തിലേക്ക് ഇസ്രായേൽ മക്കൾ കടന്നുപോയി.
Israelites came into the slavery of Babylon.
അവിടെ എന്താ സംഭവിച്ചത്?
What happened there?
തീയിൽ കൂടെ കടന്നുപോയി.
They had to pass through fire.
ശദ്രക്ക് മേശക്കിന് അഭേദനകോ? രാജാവ് നിർത്തിയതായ ആ വിഗ്രഹത്തെ നമസ്കരിച്ചില്ലെങ്കിൽ,
if they did not bow down to the golden image set about by the king,
തീയിൽ എറിഞ്ഞുകളയുമെന്നുള്ള കൽപ്പന ഉണ്ടായി.
They would be cast into the furnace, that was the commandment.
തലയിൽ കൂടെ കയറി ഓടിച്ചു.
They rode over their head.
വിശ്വാസത്തിന് വേണ്ടി നിൽക്കണമോ?
But will they stand for their faith?
യഹോവയ്ക്ക് വേണ്ടി നിൽക്കണമോ?
Will they stand for Jehovah?
അതോ രാജാവിന്റെ ബിംബത്തെ നമസ്കരിക്കണമോ?
Or will they bow down before the image of the king?
ഈ ശദ്രക്ക് മേശക്ക് അഭേദന കോംപ്രമൈസിന് തയ്യാറായി.
ശദ്രക്ക് അഭേദനകു and മേശക്ക് were not willing for a compromise.
മരണത്തെ നേരെ മുമ്പിൽ കണ്ടിട്ടു.
They were seeing death in front of them.
ആ തീയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും,
they had to pass through fire.
ശത്രു തലയിൽ കയറി ഓടിക്കാൻ അവർ അനുവദിച്ചില്ല.
They did not allow the enemy to ride over them.
അവരെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു.
And God led them into abundance.
ജീവിതത്തിന്റെ വലിയ പരിശോധന.
That was the greatest temptation of their life.
വലിയ കഷ്ടത.
The great persecution in their
life. വലിയ ആകുലങ്ങൾ.
Great anxieties in their
life. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ.
So many questions without answer.
Human logicന് യാതൊരു സ്ഥാനവുമില്ലാത്ത സ്ഥലം.
There is no place for human logic.
എന്നാൽ അവിടെയെല്ലാം ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു.
But in all those places the hands of the Lord did work for them.
അവരെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു.
And led them into prosperity.
നാം ഈ ആകുലപ്പെടുന്നതുകൊണ്ട് എന്ത് സാധിക്കാനാണ്?
Oh, what what can we accomplish with our anxiety?
നമ്മുടെ കർത്താവും ചോദിച്ചു.
Our Lord also asked likewise.
പിശാചിനെ തലയിൽ കയറി ഓടിക്കാൻ അനുവദിക്കാതിരിക്കുക.
Let us not allow Satan to climb into our heads and ride over.
ദൈവത്തെ ആശ്രയിക്കുക.
Let us trust on God.
മിസ്രയീമിൽ പോലെ ദൈവജനത്തെ നടത്തിയ ദൈവം.
The Lord who led the people who came from Egypt.
തീയുടെ നടുവിൽ നടത്തിയ ദൈവം.
Oh, who led them in the midst of the fire.
നമ്മൾ പാടിയ പാടില്ല അതേ ആശയങ്ങളുണ്ടല്ലോ.
The same meaning is there in the lines of the song that we sang.
ചെങ്കടലിന്റെ നടുവിൽ ചെങ്കൽപ്പാതയെ ഒരുക്കി നടത്തിയ ദൈവം.
Oh, he who led his people in the midst of the Red Sea on the red bricks, red stones.
തീയുടെ നടുവിലൂടെ ശദ്രക് മേശക് അബേദ്നെഗോവിനെ നടത്തിയ ദൈവം. ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ പാടി.
And we sang about the God who led Shadrach, Meshach and Abednego in the midst of the fire.
എൻപ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനംതോറും.
My beloved, he holds on to my right hand and leads me daily.
നമ്മുടെ വ്യക്തിപരമായ തോട്ടങ്ങളെ
our individual gardens that God has given to
us we ആക്രമിക്കാൻ അനുവദിക്കാതെ
we should not allow the enemy to attack.
ദൈവത്തിൽ ആശ്രയിക്കുക.
Let us put our trust on God.
രണ്ടാമതായി
secondly
നമ്മുടെ കുടുംബം ഒരു തോട്ടമാണ്.
Our family itself is a garden.
ആശ നമുക്ക് 128-ാം സങ്കീർത്തനത്തിൽ ആശയമുണ്ടല്ലോ.
We know that meaning it's there in 128 psalm.
നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി.
Your wife is a fruitful vine in your house.
കുടുംബം ഒരു തോട്ടമാണ്.
ഫാമിലി ഇസ് എ ഗാർഡൻ.
ഈ തോട്ടത്തെ കാക്കേണ്ടത് ആരാണ്?
ഹു ഹാസ് ടു കീപ് ദിസ് ഗാർഡൻ.
തൊട്ടപ്പുറത്ത് സന്തുഷ്ടി നഷ്ടപ്പെടുന്ന പിശാചുണ്ട്.
ജസ്റ്റ് ഔട്ട്സൈഡ് ഇസ് ദി Satan who takes away the delight.
ഏദനിൽ പുറത്താക്കാൻ
send us out of the garden.
അതുകൊണ്ട് എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിച്ച്
and he has all schemes at hand.
ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കി
that he might bring divisions in the married life.
എങ്ങനെയെങ്കിലും തമ്മിൽ അടിപ്പിക്കാൻ നോക്കുന്ന ഒരു പിശാച്.
That he might bring in infighting in some manner or the other.
എന്നാൽ അത് മനസ്സിലാക്കാൻ ദൈവജനത്തിന് കഴിയണം.
But the children of God ought to be able to understand.
അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ.
That's why Paul says like this, we are not unaware of the wiles of the devil.
അവന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ്
knowing his wiles.
ദാമ്പത്യ ബന്ധങ്ങൾ
to make more steadfast the marital relationship.
വേറെ ആരും ദൈവം അനുവദിച്ചിട്ടില്ല.
God has not allowed anyone else.
തോട്ടം നമ്മുടെ കയ്യില.
The garden is in our hands.
നമ്മൾ അതിനെ പണിയണം.
We have to keep it.
നമ്മൾ അതിനെ സൂക്ഷിക്കണം.
We have to preserve it.
അതിന്റെ കൃപ ദൈവം തന്നുകൊണ്ടിരിക്കും.
And God will give the grace to that.
മൂന്നാമതായി
thirdly
ദൈവത്തിന്റെ സഭ ഒരു തോട്ടമാണ്.
The assembly of God that itself is a garden.
പല തെളിവുകൾ നമുക്കുണ്ടല്ലോ.
We have so many proofs from the scripture.
1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ
1 Corinthians chapter 3 and verse 9
നിങ്ങൾ ദൈവത്തിന്റെ കൃഷി എന്ന് വായിക്കുന്നു.
You are the husbandry of God.
ഇനി ഉത്തമഗീതം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം സാധാരണ നാം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യാറുള്ളതാണ്.
Songs of the Solomon chapter 4 and verse 12.
എന്റെ കാന്ത എന്റെ പ്രിയ കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ്.
My beloved is like a vineyard that's fenced.
ദൈവസഭ ഒരു തോട്ടമാണ്.
The church of God is a vineyard.
ഈ തോട്ടത്തിനകത്തേക്ക് എങ്ങനെയെങ്കിലും പ്രവേശിക്കാനായിട്ട് ഈ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുക.
Satan is endeavoring in whatever manner possible to enter into this garden.
നമുക്കറിയാം പിശാചിന്റെ ഏറ്റവും വലിയ ആക്രമണം ദൈവസഭയ്ക്കെതിരെയാണ്.
We know the greatest attack of Satan is against the church of God.
ലോക വ്യാപകമായി നിങ്ങൾ നോക്കണം.
Look at it worldwide.
ദൈവസഭ വളരുന്നു.
The church of God is growing.
അതിൽ അസൂയപ്പെട്ട പിശാജ്.
And the Satan who is jealous of that.
ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് ദൈവസഭയെ നശിപ്പിക്കാൻ നോക്കുന്നത്?
Whatever means is he trying to destroy the church of God.
നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം വളരെ വേഗം അവസാനിക്കാൻ പോകുകയാണ്.
The freedom that we have, we are going to lose it very quickly.
നമ്മുടെ സ്വന്തം നാടായ ഭാരതം.
Even our own land India.
നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയല്ലേ?
Our freedom, is it not being lost?
മതവർഗീയവാദികൾ സംഘം ചേർന്ന് പ്രവർത്തിക്കുകയല്ലേ?
We see the religious people, are they not organized and working towards that?
മൂഢജാതികൾ ശക്തിയോടെ പ്രബലരായി തീരുകയല്ലേ?
Foolish Gentiles, are not they being emboldened?
അതിനിടയിൽ ദൈവത്തിന്റെ സഭ ചെറിയൊരു പ്രസ്ഥാനം.
And we see in the midst of that a small institution, the church of
God. ആ സഭയുടെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുമ്പോൾ.
And when there is failure in the responsibility of the church of God.
മൂഢജാതികളെ കൊണ്ട് ദൈവം എരിവ് വരുത്തും.
We see God will cause through the foolish Gentiles to cause zeal into the
church. നമ്മൾ ഏത് കാലത്തും ദൈവജന കോംപ്രമൈസുകൾക്ക് തയ്യാറായപ്പോൾ.
We see whenever the children of God were willing to make a compromise.
ദർശനം നഷ്ടപ്പെട്ടപ്പോൾ.
When vision was lost.
അവിടെയെല്ലാം ജാതികളെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്.
There all God had taken and used the Gentiles.
ദൈവം അവരെ ബാലശിക്ഷയിലൂടെ നടത്തിയിട്ടുണ്ട്.
God has led them through
എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ അവരെ കരുണ കാണിച്ച് മടക്കി വരുത്തി ദൈവത്തിന്റെ
ഭാഗമാണ്.
അതുകൊണ്ട് ദൈവസഭയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഈ സഭയെ സൂക്ഷിക്കുക എന്നുള്ളതാണ്.
സോ ദി ഗ്രേറ്റസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ചർച്ച് ഓഫ് ഗോഡ് ഈസ് ടു കീപ് ദി ചർച്ച്.
പൗലോസ് അപ്പോസ്തലൻ ആ കാര്യം എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ച് പറഞ്ഞല്ലോ.
അപ്പോസ്തൽ പോൾ ഹി കോൾഡ് ദി എൽഡേഴ്സ് ഓഫ് ദി എഫെസസ് ചർച്ച് ആൻഡ് ദിസ് ഈസ് വാട്ട് ഹി സെഡ് ടു ദെം.
സഭയുടെ ഏദൻ നഷ്ടപ്പെടും.
ദി ഈഡൻ ഓഫ് ദി ചർച്ച് കാൻ ബി ലോസ്റ്റ്.
സന്തുഷ്ടി നഷ്ടപ്പെടും.
ദി ഡിലൈറ്റ് കാൻ ബി ലോസ്റ്റ്.
കൊടിയ ചെന്നായ്ക്കൾ വെളിയിൽ നിന്ന് കടന്നു വരും.
Ravenous wolves from outside will come into the fold.
സഭയെ നശിപ്പിക്കാനുള്ള കൊടിയ ചെന്നായ്ക്കൾ.
And they are ravenous wolves who destroy the church of God.
ഇനി സഭയ്ക്ക് അകത്ത് തന്നെ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ.
And in the church itself there are contrary doctrines.
അതുകൊണ്ട് ഉണർന്നും ജാഗരിച്ചിരിക്കണം.
Therefore beware and watch and pray.
ഓ നാമക്കായിരിക്കും ദൈവസഭ.
Oh, we all who are in the church of God.
അതിനെ സൂക്ഷിക്കുന്ന കാര്യം.
In keeping the church.
നമുക്കെല്ലാവർക്കും പങ്കില്ലേ?
Do we not have a part?
Delight.
The delight.
ഈ തോട്ടത്തെ സൂക്ഷിക്കാൻ,
ടു പ്രിസർവ് ദിസ് ഗാർഡൻ,
അതിനെ സംരക്ഷിക്കാൻ,
ടു കീപ് ഇറ്റ്,
ആ സഭയ്ക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന് വേണ്ടി,
ആൻഡ് ഫോർ ദ സേക്ക് ഓഫ് ദ ലോർഡ് ഹു ഗേവ് ഹിസ് ലൈഫ് ഫോർ ദ ചർച്ച്,
അവന്റെ മഹത്വത്തിന് വേണ്ടി,
ആൻഡ് ഫോർ ഹിസ് ഗ്ലോറി,
അവന്റെ സഭയെ നിലനിർത്തുന്ന കാര്യത്തിൽ,
ആൻഡ് ടു കീപ് ദ ചർച്ച് ഫോർ ഹിസ് സേക്ക്.
നമ്മുടെ പങ്ക് എത്ര വലുതാണ്.
ഹൗ ഗ്രേറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി.
നമ്മെ സൃഷ്ടിച്ചത് വെറുതെ ഭൂമിയിലാക്കി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന നിർദ്ദേശത്തിൽ മാത്രമല്ല.
ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ക്രിയേറ്റിംഗ് അസ് ആൻഡ് ടേക്കിംഗ് അസ് ടു ഹെവൻ. ദാറ്റ് വാസ് നോട്ട് ദി ഓൺലി ഇന്റൻഷൻ.
നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം നമ്മെ സ്വർഗത്തിൽ എത്തിക്കുക.
അൾട്ടിമേറ്റ് ഇന്റൻഷൻ ഓഫ് ഗോഡ് ഇസ് ടു ടേക്ക് അസ് ടു ഹെവൻ.
കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും.
ഗോഡ് വിഷ്വലി ഡു ദാറ്റ്.
എന്നാൽ അതിനിടയിലുള്ള ഇടവേളയിൽ,
ബട്ട് ഇൻ ബിറ്റ്വീൻ ഇൻ ദ ഗ്യാപ്,
ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ,
വൈൽ ഗോഡ് ഹാസ് പ്ലേസ്ഡ് അസ് ഇൻ ദ വേൾഡ്,
വർദ്ധിച്ചു പെരുകാൻ,
ഓ ലെറ്റ് അസ് മൾട്ടിപ്ലൈ ആൻഡ് ഇൻക്രീസ്,
നല്ല തലമുറകളെ ജനിപ്പിക്കുവാൻ,
ലെറ്റ് അസ് ബിഗെറ്റ് ഗുഡ് ജനറേഷൻ,
അവരെ നന്നായി പരിശീലിപ്പിക്കുവാൻ,
ഓ ലെറ്റ് അസ് ട്രെയിൻ ദം ഇൻ ദ റൈറ്റ് മാനർ,
അവരെ ദൈവത്തിന് വേണ്ടി വളർത്തിയെടുക്കാൻ,
ഓ ലെറ്റ് അസ് കോസ് ദം ടു ഗ്രോ ഫോർ ദ ലോർഡ്.
ഉള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിരിക്കുന്നു.
ഗോഡ് ഹാസ് ഗിവൻ അസ് ദിസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി അപ്പോൺ അസ്.
രണ്ട്, തോട്ടത്തിൽ വേല ചെയ്യണം.
സെക്കൻഡ്ലി, വി ഹാവ് ടു വർക്ക് ഇൻ ദ ഗാർഡൻ.
ആ വേലയ്ക്കുള്ള എല്ലാ സാധ്യതകളും, പൊട്ടൻഷ്യൽസും നൽകിയിരിക്കുന്നു.
ആൻഡ് ഓൾ പൊട്ടൻഷ്യൽ എബിലിറ്റീസ് ഫോർ ദാറ്റ് വർക്ക് ഗോഡ് ഹാസ്
ഗിവൻ. കൃപാവരങ്ങൾ എല്ലാവർക്കും നൽകിയിരിക്കുന്നു.
ഹി ഷൽ ഗിവ്സ് ഹി ഹാസ് ഗിവൻ ടു ഓൾ.
വേല ചെയ്യാൻ,
ദാറ്റ് വി മൈറ്റ് വർക്ക്.
ഒരു നല്ല ആയുസ്,
ഹി ഹാസ് ഗിവൻ അസ് എ ഗുഡ് സ്പാൻ.
ഒരു നല്ല സമയം,
എ നൈസ് ടൈം.
ഒരു നല്ല രാജ്യം,
എ ഗുഡ് നേഷൻ.
ഒരു നല്ല സാഹചര്യം,
എ ഗുഡ് സർക്കംസ്റ്റാൻസ്.
ഇതിനേക്കാൾ മെച്ചമായ ഒരു സാഹചര്യം നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.
ഡു നോട്ട് നോ, പെർഹാപ്സ് വി മൈറ്റ് ഹാവ് എ ബെറ്റർ പോസിബിലിറ്റി ഇൻ ദ കമ്മിംഗ് ഫ്യൂച്ചർ.
വേല ചെയ്യാനുള്ള ഈ സമയത്ത് നമുക്ക് ഉണർന്ന് വേല ചെയ്യാം.
ഡ്യൂറിംഗ് ദ ടൈം ദാറ്റ് വി ഹാവ് അറ്റ് ഹാൻഡ്, ലെറ്റ് അസ് വർക്ക് ഫോർ ദ ലോർഡ്.
ഈ തോട്ടത്തെ കാക്കുന്ന കാര്യത്തിൽ,
ഇൻ കീപ്പിംഗ് ദ ഗാർഡൻ,
നമ്മുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ്.
അതി റെസ്പോൺസിബിലിറ്റി ഫോർ അസ് ഇസ് ഗ്രേറ്റ്.
എന്റെ ജീവിതത്തെ ഞാൻ സൂക്ഷിക്കാം.
ഐ ഹാവ് ടു കീപ് മൈ ലൈഫ്.
പൗലോസ് തിമൊഥെയൊസിനോട് ആ കാര്യം പറഞ്ഞല്ലോ.
അപ്പോസ്തലൻ പോൾ സേസ് ലൈക് ദിസ് ടു തിമൊഥി,
നിന്നെ തന്നെ ഉപദേശത്തെ സൂക്ഷിക്കുക.
യു കീപ് യുവർ സെൽഫ് ആൻഡ് ദ ഡോക്ടർ.
നീ നിന്നെ സൂക്ഷിക്കണം.
യു ഹാവ് ടു പ്രിസർവ് യുവർ സെൽഫ്.
നിന്നെ മോഹിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
ദേർ ആർ സോ മെനി തിങ്സ് ദാറ്റ് കാൻ എൻടൈസ് യു.
പല ആഗ്രഹങ്ങൾ നിനക്കുണ്ടായേക്കാം.
ദേർ മൈറ്റ് ബി സോ മെനി ഡിസയേഴ്സ്.
ദ്രവ്യത്തെ കുറിച്ചുള്ള ആഗ്രഹമുണ്ടാകും.
യു മൈറ്റ് ഹാവ് ദ ലവ് ഓഫ് മണി.
പക്ഷേ തിമൊഥെയൊസ് നീ നിന്നെ സൂക്ഷിക്കണം.
ബട്ട് തിമൊഥി പ്രിസർവ് യുവർ സെൽഫ്.
നിന്റെ ഡിലൈറ്റ് നഷ്ടപ്പെടാൻ ഇടയായി.
യു ഷുഡ് നോട്ട് കോസ് യുവർ ഡിലൈറ്റ് ടു ബി ലോസ്റ്റ്.
നിനക്ക് ഒരു ഏഡൻ തന്നിരിക്കുകയാണ്.
യു ഹാവ് എൻ ഏഡൻ ഇൻട്രസ്റ്റ്.
സന്തുഷ്ടമായി ജീവിക്കുക.
ടു ലിവ് വിത്ത് കണ്ടെന്റ്മെന്റ്.
അത് നഷ്ടപ്പെടുത്താൻ പിശാചിനെ അനുവദിക്കരുത്.
നെവർ അലൗ സേറ്റൻ ടു ഫോർഫീറ്റ്.
അവൻ തലയിൽ കയറി ഓടിക്കും.
ഓ ഹി വിൽ റൈഡ് ഓൺ യുവർ ഹെഡ്.
ആകുലചിന്തകൾ,
ആങ്ഷ്യസ് തോട്സ്,
സംശയങ്ങൾ,
ഡൗട്ട്സ്,
അപ്രതീക്ഷിതമായി നാം നേരിടുന്ന സാഹചര്യങ്ങൾ,
അൺഎക്സ്പെക്ടഡ് സർക്കംസ്റ്റാൻസ്,
അവിടെയെല്ലാം ദൈവത്തിലും ആശ്രയിച്ച ഇസ്രായേൽ മക്കളെ പോലെയും ആ ഇസ്രായേലിയ ബാലന്മാരെ പോലെയും ദൈവത്തിലും അവന്റെ കൃപയിലും ശരണപ്പെട്ട് കഴിയുമ്പോൾ സമൃദ്ധിയിലേക്ക് അവൻ നമ്മെ കൊണ്ടു.
ഇൻ ഓൾ ദോ സർക്കംസ്റ്റാൻസസ് ഇഫ് യു ആർ ഏബിൾ ടു ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ജസ്റ്റ് ലൈക് ദ ഇസ്രായേലൈറ്റ്സ്, ദെൻ ഗോഡ് വിൽ ലീഡ് അസ് ത്രൂ ദ പ്രോബ്ലംസ് ആൻഡ് ബ്രിംഗ് അസ് ഇൻടു അബണ്ടൻസ്.
നമ്മുടെ മുമ്പാകെ ഉള്ളത് വെള്ളമാകട്ടെ, തീ ആകട്ടെ,
പെർഹാപ്സ് വാട്ട് ഇസ് ബിഫോർ അസ് ലെറ്റ് ഇറ്റ് ബി ഫയർ ഓർ വാട്ടർ,
അതിനെല്ലാം അമർച്ച ചെയ്യുവാൻ
ഗോഡ് കാൻ ഓൾ സബ്ഡ്യൂ ഇറ്റ്.
അതിന് നടുവിലൂടെ വിജയകളായി.
ആൻഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് ടു ബി വിക്ടോറിയസ്,
ദൈവം നമ്മെ അനുഗ്രഹിക്കും.
മേ ഗോഡ് ബ്ലെസ് അസ്.
ഈ തോട്ടത്തിൽ വേല ചെയ്യാൻ,
ആൻഡ് ടു വർക്ക് ഇൻ ദിസ് ഗാർഡൻ,
സൂക്ഷിക്കാൻ,
ആൻഡ് ടു പ്രിസർവ് ഇറ്റ് ആൻഡ് കീപ്.
ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കാൻ,
ലെറ്റ് അസ് ഫുൾഫിൽ ദ റെസ്പോൺസിബിലിറ്റീസ് ഗോഡ് ഹാസ് ഗിവൻ ടു
അസ്. കർത്താവ് നമ്മെ സഹായിക്കണം.
മേ ഗോഡ് ഹെൽപ് അസ്.
നാം ആരും ആകസ്മികമായി ഇവിടെ പിറന്നവരല്ല.
വി ആർ ഓൾ നോട്ട് ബോൺ ഹിയർ ആക്സിഡന്റലി.
എല്ലാവരും പ്രത്യേക നിലയിൽ,
ഇൻ വെരി സ്പെഷ്യൽ മാനർ,
പ്രത്യേക മുഖച്ഛായയോടെ,
വിത്ത് എ സ്പെഷ്യൽ ഇമേജ്,
പ്രത്യേക വിരലടയാളങ്ങളോടെ,
ആൻഡ് വിത്ത് വെരി യുണീക് ഫിംഗർ.
നാം ഓരോരുത്തരും വിലപ്പെട്ടവരായി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു.
ആൻഡ് വി ഹാവ് ഓൾ ബീൻ ക്രിയേറ്റഡ് ഹിയർ പ്രൈസ്ലെസ്.
നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആശയ എത്ര വലുതാണ്.
ഹൗ ഗ്രേറ്റ് ഇസ് ദ ഡിസയർ ദാറ്റ് ഗോഡ് ഹാസ് റിഗാർഡിംഗ് ഈച്ച് ഓഫ്
അസ്. അങ്ങനെ നമ്മൾ വായിക്കുന്നല്ലോ അവന്റെ വിളിയാരുടെ ആശ.
വി റീഡ് ലൈക് ദിസ്, ഹിസ് ഡിസയർ റിഗാർഡിംഗ് ഹിസ് കോൾ.
ദൈവത്തിന് നമ്മെ കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്.
ദ ഹോപ്പ് ഓഫ് ഹിസ് കോൾ, ഹി ഹാസ് എ ഗ്രേറ്റ് ഹോപ്പ്.
ആ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം വളരാൻ, ഉയരാൻ,
ടു ഗ്രോ ആൻഡ് ടു ഇൻക്രീസ് അക്കോർഡിംഗ് ടു ദാറ്റ്.
അതുവഴി ആത്മീയ വളർച്ച, വിജയകരമായ ജീവിതം നയിക്കുക.
ആൻഡ് ത്രൂ ദാറ്റ് ടു ഇൻക്രീസ് സ്പിരിച്വലി ആൻഡ് ലീഡ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ.
കർത്താവ് ഈ ചിന്തകളെ നമ്മെ എല്ലാവരെയും സഹായിക്കും.
ത്രൂ ദീസ് തോട്ട്സ് മേ ദ ലോർഡ് ഹെൽപ് ഈച്ച് ആൻഡ് എവരിവൺ.
നമ്മുടെ ദൈവം ആരാണെന്ന് നാം അറിഞ്ഞു.
വി നോ ഹൂ ഇസ് അവർ ഗോഡ്.
നാം ആരാണെന്ന്
വി നോ ഹൂ വി ആർ.
ഈ അറിവിന്റെ വെളിച്ചത്തിൽ
ആൻഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദിസ് നോളജ്
ദൈവത്തോട് കുറെ കൂടെ അടുത്ത് ജീവിക്കും.
ലെറ്റ് അസ് ഡ്രോ മോർ ക്ലോസർ ടു ദ ലോർഡ്.
നമ്മുടെ കർമ്മങ്ങൾ നിർവഹിക്കുക.
ലെറ്റ് അസ് ഫുൾഫിൽ ആർ റെസ്പോൺസിബിലിറ്റി.
കർത്താവിന്റെ നാമം മഹത്വപ്പെടും.
ആൻഡ് മേ ഗോഡ്സ് നെയിം ബി ഗ്ലോറിഫൈഡ്.